السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, നിക്കാഹിനെ കുറിച്ചാണ്, അതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിലെ വിധിവിലക്കുകളെ കുറിച്ചാണ് ഈ ദർസുകളിൽ നമ്മൾ സംസാരിച്ചു വന്നത്. നിക്കാഹുമായി ചേർന്ന് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് നിക്കാഹിൻ്റെ റുക്നുകളും ഷർത്തുകളും. എന്താണ് റുക്ൻ, എന്താണ് ഷർത്ത് എന്ന് ഫിഖിൻ്റെ കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്ന ദർസുകളിൽ നമ്മൾ ആവർത്തിച്ച് കേൾക്കാറുണ്ട്. റുക്ൻ അല്ലെങ്കിൽ ഷർത്ത് എന്ന് പറയുന്ന കാര്യം, ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ റുക്നാണ് ഇന്നത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ റുക്ന് ഇല്ലെങ്കിൽ ആ കാര്യം ശരിയാവില്ല എന്നാണ്. ഉദാഹരണത്തിന്, നിസ്കാരത്തിലെ റുക്നാണ് സുജൂദ്. സുജൂദ് ഇല്ലെങ്കിൽ നിസ്കാരമില്ല, ആ നിസ്കാരം സ്വീകരിക്കപ്പെടില്ല, ശരിയാവില്ല. നിസ്കാരത്തിന്റെ ഷർത്താണ് വുദു. വുദു ഇല്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഷർത്തും റുക്നും ഒരു കാര്യത്തിൽ ഒരുമിക്കുന്നുണ്ട്. അതെന്താണ്? ഷർത്തോ റുക്നോ ഇല്ലെങ്കിൽ ആ പറയുന്ന പ്രവൃത്തി ശരിയാവുകയില്ല. നിസ്കാരത്തിൽ വുദു ഇല്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല എന്നതുപോലെ, നിസ്കാരത്തിൽ സുജൂദ് ഇല്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല എന്നതുപോലെ, റുക്നോ ഷർത്തോ ഇല്ലെങ്കിൽ പ്രവർത്തനം ശരിയാവുകയില്ല. അപ്പോൾ പിന്നെ എന്താണ് ഷർത്തും റുക്നും തമ്മിലുള്ള വ്യത്യാസം? ഷർത്ത് എന്ന് പറയുന്നത് പ്രവർത്തനത്തിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. റുക്ന് എന്ന് പറയുന്നത് ആ പ്രവർത്തനത്തിന്റെ ഉള്ളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. റുക്ന് പ്രവർത്തനത്തിന്റെ ഉള്ളിലായിരിക്കും, ഷർത്ത് പ്രവർത്തനത്തിന്റെ പുറത്തായിരിക്കും. നിസ്കാരത്തിന്റെ ഷർത്താണ് വുദു. വുദു നിസ്കാരത്തിന്റെ ഉള്ളിലാണോ? അല്ല, നിസ്കാരത്തിന് പുറത്താണ്. നിസ്കാരത്തിന്റെ ഷർത്താണ് ശരീരത്തിലെ നജസ് വൃത്തിയാക്കുക എന്നത്. നിസ്കാരത്തിൽ പ്രവേശിച്ചതിന് ശേഷമാണ് ചെയ്യേണ്ടത്? അല്ല, നിസ്കാരത്തിന് പുറത്താണ്. നിസ്കാരത്തിലേക്ക് വരുന്നതിന് മുൻപ് അത് വൃത്തിയാക്കണം, അത് ഷർത്താണ്. നിസ്കാരത്തിന് പുറത്തുള്ള കാര്യമാണ്. എന്നാൽ റുക്നുകൾ ഇതിന്റെ ഉള്ളിലായിരിക്കും. നിസ്കാരത്തിന്റെ റുക്നാണ് സുജൂദ്, നിസ്കാരത്തിന് ഉള്ളിലാണ്. നിസ്കാരത്തിന്റെ റുക്നാണ് ഫാത്തിഹ പാരായണം ചെയ്യുക എന്നത്, നിസ്കാരത്തിന്റെ ഉള്ളിലാണ്. ഇതുപോലെ നിക്കാഹിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാന വിഷയങ്ങളാണ് നിക്കാഹിന്റെ ഷർത്തുകളും നിക്കാഹിന്റെ റുക്നുകളും. നിക്കാഹിന്റെ റുക്നുകളെ കുറിച്ച് ആദ്യം നമുക്ക് സംസാരിക്കാം. നിക്കാഹിന്റെ റുക്നുകൾ നാല് കാര്യങ്ങളാണ്. ഒന്ന്, ഭർത്താവ്, കല്യാണം കഴിക്കുന്ന വരൻ. രണ്ട്, വധു, ആ വിവാഹത്തിൽ ഏർപ്പെടുന്ന സ്ത്രീ. മൂന്നാമത്തെ കാര്യം അൽ ഈജാബ് എന്ന് പറയും. അതായത് നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന ഈ സ്ത്രീയുടെ രക്ഷാധികാരി വലിയ, അദ്ദേഹം ഈ വിവാഹം നടത്തിക്കൊടുക്കുന്നതായി പറയുക. ഞാൻ നിനക്ക് എന്റെ മകളെ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയുക. ഇതാണ് ഈജാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തേത് അൽ കബൂൽ. അൽ കബൂൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിക്കാഹ് ചെയ്യുന്ന വരൻ ഞാനിത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുക. നാല് കാര്യങ്ങളാണ് ഉറുക്കൻ. ഒന്ന്, വരനുണ്ടാവുക, വധു ഉണ്ടാവുക, അതുപോലെ തന്നെ വധുവിന്റെ രക്ഷാധികാരി വിവാഹം ചെയ്തു കൊടുത്തു എന്ന് വാക്കാൽ പറയുക, അതുപോലെ വരൻ ഞാൻ ഈ വിവാഹം സ്വീകരിച്ചിരിക്കുന്നു എന്ന് വാക്കാൽ ഏറ്റു പറയുക. അറബിയിൽ പറയുകയാണെങ്കിൽ അസ്സൗജു വസ്സൗജത്തു വൽ ഇജാബു വൽ ഖബൂൽ. ഈ നാല് കാര്യങ്ങളാണ് നിക്കാഹിന്റെ റുക്ൻ. ഇതിൽ ഒന്നാമത് പറഞ്ഞ കാര്യം വരനും വധുവും, ഇതില്ലാതെ നിക്കാഹ് നടക്കുകയില്ല എന്നതിൽ സംശയമില്ല. അത് പ്രത്യേകിച്ച് പറയാതെ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. നിക്കാഹിൽ വരനുണ്ടായിരിക്കണം, വധുവും ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, മൂന്നാമത്തെ കാര്യം അൽ ഇജാബ്. ഇജാബ് എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ വധുവിന്റെ രക്ഷാധികാരിയായ, അത് ചിലപ്പോൾ പിതാവായിരിക്കാം, അല്ലെങ്കിൽ വല്യപ്പയായിരിക്കാം, അല്ലെങ്കിൽ സഹോദരനായിരിക്കാം, ഇങ്ങനെ ആരെങ്കിലും വലിയായിരിക്കുന്ന ഈ സ്ത്രീയുടെ രക്ഷാധികാരിയായിരിക്കുന്നയാൾ, അയാൾ ഞാൻ നിനക്ക് എന്റെ മകളെ അതല്ലെങ്കിൽ എന്റെ കീഴിലുള്ള ഇന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയലാണ് ഇജാബ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കബൂൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാകട്ടെ, വരൻ ഞാൻ ഈ വിവാഹം സ്വീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മകളെ ഞാൻ വധുവായി സ്വീകരിച്ചിരിക്കുന്നു എന്നിങ്ങനെ അയാൾ ആ വിവാഹം സ്വീകരിച്ചതായി അറിയിക്കുന്ന വാക്ക് ഉച്ചരിക്കലാണ് കബൂൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില മസാലകളുണ്ട്. ഒന്നാമത്തേത്, വരനും വധുവും ഉള്ള ഇത്തരം വിവാഹങ്ങളിൽ ആദ്യം പറയേണ്ടത് ഈജാബാണ്. അതാണ് ഏറ്റവും യോജിച്ചത്. ആദ്യം പെൺകുട്ടിയുടെ രക്ഷാധികാരി ഞാൻ നിനക്ക് ഇന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് ആദ്യം വധുവിന്റെ രക്ഷിതാവാണ് പറയേണ്ടത്. അതിനുശേഷം വരനാണ് അത് സ്വീകരിച്ചിരിക്കുന്നു എന്ന വാക്ക് പറയുന്നത്. ഇത് നേരെ തിരിച്ചാക്കാൻ പാടില്ല. നിങ്ങളുടെ മകളെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ആദ്യം വരൻ പറയുകയും പിന്നീട് അതിനുശേഷം വധുവിന്റെ രക്ഷാധികാരി ഞാൻ നിനക്ക് കല്യാണം കഴിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്ന രീതി ഒഴിവാക്കേണ്ടതാണ്. ചില പണ്ഡിതന്മാർ അങ്ങനെ ചെയ്താൽ ആ നിക്കാഹ് ശരിയാവില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം വരന്റെ വധുവിന്റെ രക്ഷാധികാരി സംസാരിക്കണം, പിന്നീട് വരൻ അത് സ്വീകരിച്ചതായി പറയണം. ഈ പറയുന്ന ഇജാബും കബൂലും, വിവാഹം ചെയ്തു കൊടുക്കാന്ന് പറയും, ഇത് അറബി ഭാഷയിലാവുക എന്നത് ആണ് ഏറ്റവും നല്ലത്. ഈ പറയുന്ന കാര്യം അറബിയിലാവുക എന്നതാണ് ഏറ്റവും നല്ലത്. ചില മദ്ഹബുകളിൽ അത് നിർബന്ധമാണ് അറബിയിൽ പറയാന്നുള്ളത്. പ്രത്യേകിച്ച് വരന്റെ രക്ഷിതാവിനും വധുവിന്റെ രക്ഷിതാവിനും വരനും അറബി അറിയുമെങ്കിൽ, ആ പറയുന്നതിന്റെ അർത്ഥം അറിയുമെങ്കിൽ, ചുറ്റും കൂടി നിൽക്കുന്നവർക്ക് ഈ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ അറബിയിൽ തന്നെ അത് പറയുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഒരാൾ അറബി അല്ലാത്ത ഭാഷയിൽ പറഞ്ഞാൽ തെറ്റില്ല, പക്ഷേ ഏറ്റവും നല്ലത് അറബിയിൽ ഈ പറഞ്ഞ വാക്കുകൾ പറയുന്നതാണ്. ഉദാഹരണത്തിന്, സവ്വജ്തുക ഇബ്നതി ഫുലാന, ഞാൻ എന്റെ മകൾ ഇന്ന പെൺകുട്ടിയെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു. അപ്പൊ അതിന് പകരമായി പലരും നിക്കാഹിന് പങ്കെടുത്ത ആളുകളാണ് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പലരും നിക്കാഹ് ചെയ്തവരാണ്. വരൻ പറയാ കബിൽതു എന്ന് പറയാം, അല്ലെങ്കിൽ റദീതു, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അത് സ്വീകരിച്ചിരിക്കുന്നു എന്ന രൂപത്തിൽ എന്തെങ്കിലും പറയുക, ഇതാണ് വേണ്ടത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്ന്, ഈ പറയുന്ന വാക്കുകൾ വ്യക്തമായി പറയുന്നതായിരിക്കണം. വാക്ക് വ്യക്തമായിരിക്കണം, കേൾക്കുന്ന ആളുകൾക്ക് വ്യക്തമായ രൂപത്തിൽ പറയണം, തെറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തി പറയാം. കാരണം പിന്നീട് ഒരിക്കൽ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംശയത്തിലേക്ക് എത്താൻ ഈ പ്രയോഗങ്ങൾ കാരണമാകരുത്. ഞാനൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാനന്ന് ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറയുന്ന രൂപത്തിലേക്ക് വിവാഹത്തിലെ വാക്കുകൾ തെറ്റായി ഉപയോഗിക്കുന്നതിലേക്ക് ഇത് കാരണമാകുമെന്നതുകൊണ്ട് വ്യക്തമായി ഈ പറഞ്ഞ വാക്ക് പറയണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് യഥാർത്ഥത്തിൽ വരനും വധുവിന്റെ രക്ഷിതാവും ഒറ്റക്ക് പറഞ്ഞാൽ മതി. പക്ഷെ പൊതുവെ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ആളുകൾക്ക് അറിവില്ലാത്ത അവസ്ഥ ഉള്ളതുകൊണ്ട് ഒരാൾ പറഞ്ഞുകൊടുത്താൽ തെറ്റില്ല. ചിലരുടെ ധാരണ അങ്ങനെ ഒരാൾ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ വിവാഹം നടക്കില്ല എന്നാണ്, അങ്ങനെയല്ല. വരൻ പറയാണ് അല്ലെങ്കിൽ വധുവിന്റെ രക്ഷിതാവ് ഒറ്റക്ക് പറയുകയാണെങ്കിൽ അൽഹംദുലില്ല, വേറൊരാളുടെ സഹായമില്ലാതെ അവർക്ക് തന്നെ പറയാൻ സാധിക്കുമെങ്കിൽ അതാണ് ഖൈർ, അതാണ് ശരിക്ക് പണ്ടുണ്ടായിരുന്ന രൂപം. എന്നാൽ അങ്ങനെ പറയാൻ സാധിക്കില്ലെങ്കിൽ, ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ, ചിലപ്പോൾ അറബി അറിയുന്ന ആൾക്കാരാണെങ്കിൽ പോലും കല്യാണ സമയത്ത് ആകെ വറച്ചിട്ടുണ്ടാവും, അങ്ങനെ പേടിച്ചു വറച്ച് ആ സമയത്ത് വാക്ക് കിട്ടാതെയാകുമെന്ന് പേടിയുണ്ടെങ്കിൽ വേറെ ഒരാൾ പറഞ്ഞു കൊടുത്താൽ തെറ്റില്ല, അത് അനുവദിക്കപ്പെടുന്നതാണ്. ഇത്തരം വിവാഹം നടത്തി കൊടുക്കുന്ന സന്ദർഭങ്ങളിൽ ആളുകൾ ചെയ്യുന്ന തെറ്റുകളിൽ അല്ലെങ്കിൽ സുന്നത്താണ് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് വിവാഹം അതിന്റെ കരാർ പറയുന്ന സ്ഥലത്ത് നിക്കാഹ് നടക്കുന്ന ആ മേശയുടെ മുകളിൽ ഒരു ഒരു ടൗവൽ വിരിക്കുക എന്നുള്ളത്. ഇത് പ്രത്യേകിച്ചൊരു ഇബാദത്ത് എന്ന രൂപത്തിലാണ് ചെയ്യുന്നത് എങ്കിൽ അതൊരു ബിദഅത്താണ്. ഒരു വെള്ള ടൗവല് എല്ലാ ടർക്കിന്റെ മേലെയും ചിലപ്പോൾ കാണാൻ ആളുകൾ ഒരു ടൗവൽ വിരിച്ചിട്ട് അതിന്റെ മേലെ കൈവെക്കുള്ളൂ. ചില സ്ഥലങ്ങളിൽ അത് കാണാം. അത് ഒരു പ്രത്യേക ഇബാദത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ അത് സ്ഥിരപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ നിക്കാഹിന്റെ സന്ദർഭത്തിൽ വരനും വധുവിന്റെ രക്ഷിതാവും കൈ ഇങ്ങനെ കൊടുത്തുകൊണ്ട് ഇത് പറയുക എന്നത് സ്ഥിരപ്പെട്ടിട്ടില്ല. അതിന് ഹദീസിൽ പ്രത്യേകിച്ച് തെളിവ് വന്നിട്ടില്ല. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള ഇത് അസലില്ലാത്ത അടിസ്ഥാനമില്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിവാഹം കഴിക്കുന്ന സമയത്ത് വരൻ വധുവിന്റെ രക്ഷിതാവിന് കൈ ഇങ്ങനെ കൊടുത്തു വെച്ചതിന് ശേഷം രണ്ടുപേരും സംസാരിക്കാം. ഒരാൾ പറയും ഞാനത് ആ മകളെ കല്യാണം കഴിച്ചു തന്നിരിക്കുന്നു, മറ്റാൾ പറയും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇത് രണ്ടും പറയുന്നത് കൈ കൊടുത്ത് കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടായിരിക്കും. അങ്ങനെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നതിന് പ്രത്യേകിച്ച് അടിസ്ഥാനമില്ല എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ പറയുന്ന അഖ്ദ് വിവാഹ കരാർ, അത് ഏത് കാലഘട്ടത്തിലും ഏത് സമയത്തും നടത്തുന്നതിൽ തെറ്റില്ല. എപ്പോഴും നടത്താം. അത് പ്രത്യേകം വിലക്കപ്പെട്ട എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ട് എങ്കിലൊഴികെ, കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞ പോലെ ഉദാഹരണത്തിന് ഹറാമിലുള്ള സമയത്ത് അങ്ങനെ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ ഒഴികെ, ഏത് മാസത്തിലും ഏത് സമയത്തും വിവാഹത്തിന്റെ കരാർ നടത്താവുന്നതാണ്, വിവാഹം ചെയ്തു കൊടുക്കാവുന്നതാണ്. ചില ആളുകൾ മുഹറം മാസത്തിൽ ആദ്യത്തെ 10 ദിവസങ്ങൾ പറ്റില്ല എന്ന് പറയുന്നത് കാണും, നഹ്സാണ് എന്ന് പറയുന്നത് കാണും. പല വീടുകളിലും കല്യാണം തീരുമാനിക്കുന്നത് തന്നെ 10 ആള് ഭാര്യന്റെ വീട്ടിൽ നിന്ന്, 10 ആള് പുതിയാപ്പളുടെ വീട്ടിൽ നിന്ന്, എന്നിട്ട് രണ്ടുപേരും ഇരുന്നിട്ട് കലണ്ടർ എടുത്ത് നോക്കും നഹ്സുള്ള ദിവസം ഏതാണ്. അങ്ങനെ ഒരു നഹ്സ് എന്ന് പറയുന്ന പരിപാടി ഇസ്ലാമിലില്ല. ഏത് ദിവസവും വിവാഹം കഴിക്കാം. എല്ലാ ദിവസവും വിവാഹം കഴിക്കുന്നതിന് അനുവദനീയമായ ദിവസമാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ ശവ്വാൽ മാസത്തിലെ വിവാഹം അവർ മോശമായി കണ്ടിരുന്നു. ശവ്വാൽ മാസത്തിൽ വിവാഹം കഴിക്കാനുള്ളത് റമദാൻ കഴിഞ്ഞ് തൊട്ടുടനെയുള്ള മാസം. عائشة رضي الله تعالى عنها പറയുന്നു تزوجني رسول الله صلى الله عليه وسلم في شوال. അല്ലാഹുവിന്റെ റസൂൽ എന്നെ വിവാഹം കഴിച്ചത് ശവ്വാലിലാണ്. وبنى بي في شوال. ഞാനുമായി വീട് കൂടിയത് ശവ്വാലിലാണ്. فأي نساء رسول الله صلى الله عليه وسلم كان أحظى عنده مني. റസൂലുള്ളയുടെ ഭാര്യമാരിൽ അവിടത്തേക്ക് എന്നെക്കാൾ ഇഷ്ടമുള്ള മറ്റാരാണുള്ളത്? ശവ്വാലിൽ വിവാഹം കഴിച്ചാൽ നിലനിൽക്കില്ല എന്നാണ് ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആളുകൾ ധരിച്ചിരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കാൻ, എന്നെ കല്യാണം കഴിച്ച ശവ്വാലിലാണ്, ഞാനുമായി വീട് കൂടിയത് ശവ്വാലിലാണ്, എന്നെക്കാൾ റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ള ഭാര്യ വേറെ ഏതാണുള്ളത് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർ ചോദിക്കാറുണ്ടായിരുന്നു. എന്നാ ഈ വിശ്വാസം ജാഹിലിയ കാലഘട്ടത്തിൽ നിലനിന്നതിനാൽ ആയിഷ റളിയല്ലാഹു അൻഹ ശവ്വാലിൽ വിവാഹം കഴിക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നു, ഇത് തിരുത്തുന്നതിന് വേണ്ടി. അപ്പൊ ഇത്തരം നഹ്സ് വിചാരിക്കുന്ന ദിവസങ്ങൾ എന്ന് പറയുന്ന ആളുകൾക്കിടയിൽ പ്രചരിക്കുന്ന കാര്യങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലോ മറ്റോ ആ പറഞ്ഞതിന് യാതൊരു തെളിവും കാണാൻ സാധിക്കുകയില്ല. അതുപോലെ സഹോദരങ്ങളെ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇൻഷാഅള്ളാഹ് പിന്നീട് തലാഖിന്റെ വിഷയത്തിൽ ഇത് വരാനുള്ളതാണ്. നിക്കാഹിന്റെ വാക്കുകൾ, ഞാൻ എന്റെ മകളെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അവൾ വിവാഹം കഴിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വാക്ക്, അത് തമാശയായി പറയാവുന്ന ഒരു വാക്കല്ല. ഹദീസുകളിൽ കാണാം മൂന്ന് കാര്യങ്ങൾ, അതിലെ തമാശയും കാര്യമാണ്. ഇതിൽ തമാശ പറഞ്ഞാലും അത് കാര്യമായി പരിഗണിക്കും. അതിൽപ്പെട്ടതാണ് നിക്കാഹ് നടത്തി കൊടുക്കുക എന്ന കാര്യം. എന്റെ മോൾ എനിക്ക് കല്യാണം കഴിച്ചു തന്നിരിക്കുന്നു എന്ന് തമാശക്ക് പറഞ്ഞു കളിക്കരുത്. കാരണം ഇത്തരം അഖ്ദിന്റെ വാക്കുകൾ, വിവാഹവുമായി ബന്ധപ്പെട്ട വാക്കുകൾ, അതിലെ തമാശയും കാര്യമാണ്. അതായത് തമാശ കാര്യമാക്കിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാം? ചിലപ്പോൾ ഒരാൾ വിവാഹം കഴിച്ചു കൊടുക്കും, കുറച്ചു ദിവസം കഴിഞ്ഞ് അയാൾ പറയും ഞാൻ തമാശക്ക് പറഞ്ഞാന്ന് പറയും. അതല്ലെങ്കിൽ ഒരാൾ തലാഖ് ചൊല്ലും, കുറച്ചു ദിവസം കഴിഞ്ഞാൽ പറയും ഞാൻ തമാശക്ക് പറഞ്ഞാന്ന് പറയും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, സലാസുൻ ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹജ്ലുഹുന്ന ജിദ്ദുൻ. മൂന്ന് കാര്യങ്ങൾ, അത് കാര്യമായി പറഞ്ഞാലും കാര്യമാണ്, തമാശക്ക് പറഞ്ഞാലും കാര്യമാണ്. അതിലൊന്നാണ് നിക്കാഹ്. നിക്കാഹ് തമാശക്ക് പറയാവുന്ന കാര്യമല്ല. ചില ആളുകൾ ഏതെങ്കിലും നാടുകളിൽ പൗരത്വം ലഭിക്കുന്നതിന് വേണ്ടി, പുറത്ത് ഗൾഫ് രാജ്യങ്ങളിലോ മറ്റോ പൗരത്വം ലഭിക്കുന്നതിന് വേണ്ടി അവിടെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ രൂപത്തിൽ ഇത് ലഭിക്കുന്നതിന് വേണ്ടി മാത്രമായി നിക്കാഹ് നടത്തും. ഇത് ഇങ്ങനെ തമാശയാക്കാവുന്ന, നിസ്സാരമാക്കാവുന്ന കാര്യമല്ല വിവാഹം എന്നത്. അതല്ലെങ്കിൽ കുട്ടികൾ ചെറിയ പ്രായത്തിൽ അല്ലെങ്കിൽ വലിയ പ്രായത്തിലുമൊക്കെ നാടകത്തിൽ, സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കും, ഉപയോഗിക്കാൻ പാടില്ല. നിക്കാഹിന്റെ വാക്കുകൾ തമാശക്ക് പറയാവുന്ന വാക്കുകളല്ല. അതുപോലെ തന്നെയാണ് തലാഖിന്റെയും വാക്കുകൾ. അതുപോലെ തന്നെയാണ് തലാഖ് ചെയ്താൽ സ്ത്രീയെ തിരിച്ചെടുക്കുന്ന വാക്കും. ഇതൊന്നും തമാശക്ക് പറയാവുന്ന വാക്കുകളല്ല. ഇൻഷാല്ലാഹ് അതിന്റെ വിശദീകരണം പിന്നീട് തലാഖുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളിൽ വീണ്ടും വരുന്നതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഒരു സ്ത്രീ ഹായിദാകുന്ന സന്ദർഭത്തിൽ, ഹയദുള്ള സന്ദർഭത്തിലും അവളെ വിവാഹം കഴിക്കുന്നത് അനുവദനീയമാണ്. അവളുമായി നിക്കാഹ് നടത്തുന്നത് അനുവദനീയമാണ്. ചില ആളുകൾക്ക് വ്യാപകമായി ഇല്ല എങ്കിലും ചിലർക്ക് തെറ്റിദ്ധാരണയുള്ള വിഷയങ്ങളിൽ ഒന്നാണത്. സ്ത്രീക്ക് ഹയദായാൽ ആ സന്ദർഭത്തിൽ വിവാഹം നടത്താൻ പാടില്ല എന്ന് പറയുന്നതിന് ഒരു അടിസ്ഥാനവുമില്ല. സ്ത്രീക്ക് ഹയദുണ്ടെങ്കിലും വിവാഹം നടത്താം, വിവാഹം നടത്താം എന്ന് മാത്രമല്ല അവളുമായി വീട് കൂടുക വരെ ചെയ്യാം. പാടില്ലാത്തത് അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നത് മാത്രമാണ്. അതുപോലെ തന്നെ വിവാഹം ചെയ്തു കൊടുക്കുന്ന ഈ പറയുന്ന വിവാഹത്തിന്റെ ഇജാബും കബൂലും, രക്ഷിതാവ് പറയുന്ന വാക്ക്, ഇതൊക്കെ ഈ പറഞ്ഞ നിക്കാഹ് നടത്തുക എന്നുള്ളത്, നമ്മുടെ നാട്ടിൽ നിക്കാഹ് എന്ന് പറയുന്ന കാര്യം, നിക്കാഹ് എന്നത് മസ്ജിദിൽ വെച്ച് നടത്തുന്നത് അനുവദനീയമാണ്, ജായിസാണ്. പക്ഷേ മസ്ജിദിൽ വെച്ച് നിക്കാഹ് നടത്തുന്ന സന്ദർഭത്തിൽ മസ്ജിദുമായി ബന്ധപ്പെട്ട അദബുകൾ പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. മസ്ജിദുമായി ബന്ധപ്പെട്ട വിധികൾ പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഉദാഹരണത്തിന് ആണുപെണ്ണും കൂടിക്കലര, അതല്ലെങ്കിൽ മസ്ജിദിന്റെ ഉള്ളിൽ ഒച്ചത്തിൽ വർത്തമാനവും തമാശയും, അങ്ങനെ മസ്ജിദിനെ ഓഡിറ്റോറിയമാക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കരുത്. മസ്ജിദിൽ വെച്ച് വിവാഹം നടത്തുന്നത് അനുവദനീയമാണ്, എന്നാൽ നടത്തുകയാണ് എങ്കിൽ അത് അതിന്റെ മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കണം. മാത്രമല്ല സഹോദരങ്ങളെ, മസ്ജിദിൽ വെച്ച് നിക്കാഹ് നടത്തുന്നതിന് ഒരു പ്രത്യേക ശ്രേഷ്ഠതയുണ്ട് എന്ന് വിശ്വസിക്കുന്നത് ബിദഅത്താണ്. മസ്ജിദിൽ വെച്ച് നിക്കാഹ് നടത്തുന്നതിന് യാതൊരു പ്രത്യേകതയില്ല, നടത്താൻ അനുവദനീയമാണ്, നടത്താമെന്ന് മാത്രം. ചില ആളുകൾ മസ്ജിദിൽ വെച്ച് നിക്കാഹ് നടത്തുന്നതിന് വേണ്ടി കൂടുതൽ ശ്രദ്ധിക്കുന്നത് കാണാം. അത് പ്രത്യേകം പരിഗണിക്കപ്പെടാൻ മാത്രം ഒരു ശ്രേഷ്ഠതയുള്ള കാര്യമല്ല, മറിച്ച് കേവലം അനുവദനീയ മാത്രമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കണം. അതുപോലെ കൂടുതൽ വിശദമാക്കാതെ ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, നിക്കാഹിന്റെ സന്ദർഭങ്ങളിൽ വൃത്തികേടുകൾ, ഹറാമുകൾ, തെറ്റുകൾ, മോശത്തരങ്ങൾ, തോന്നിവാസങ്ങൾ നടമാടുന്നത് നമ്മൾ വിലക്കണം. സാധ്യമാവുന്ന രൂപത്തിലെല്ലാം അത് അകറ്റി നിർത്തണം.
കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ബറക്കത്ത് ഇറങ്ങേണ്ട സ്ഥാനവും സമയവുമാണിത്. ആ സമയത്ത് തന്നെ നമ്മൾ അള്ളാഹനെ ധിക്കരിച്ചാൽ എന്തു ബറക്കത്താണ്, അള്ളാഹുവിന്റെ എന്ത് അനുഗ്രഹമാണ് ഈ വിവാഹത്തിലുണ്ടാവും. ചില ആളുകൾ നിക്കാഹിന്റെ വാക്ക് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഉടനെ പടക്കം പൊട്ടും, അതല്ലെങ്കിൽ ഉടനെ ഡാൻസ് തുടങ്ങും, ഉടനെ ആർത്തു വിളിക്കാൻ തുടങ്ങും. ചില ആളുകൾ അവിടെ ഉണ്ടായിട്ടുള്ള അലങ്കാരങ്ങൾ പിടിച്ചു വലിച്ച് തോന്നിവാസങ്ങൾ വൃത്തികേടുകൾ ചെയ്യുന്ന ഇത്തരം ആളുകൾ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ഭംഗിയാണ്, എന്ത് നന്മയാണ് അവരതിൽ കാണുന്നത്, അല്ലാഹു അലം. സമൂഹത്തിലെ വയസ്സ് ചെന്ന പ്രായം ചെന്ന ആളുകൾ ഇതിനെ തിരുത്തണം. നമ്മുടെ സമൂഹം ഈ കാര്യത്തിൽ വളരെ മോശമായത് ഇത്തരം സദസ്സുകളിൽ വയസ്സ് ചെന്ന ആളുകൾ ചിരിച്ച മുഖവുമായി ഇരിക്കുന്നത് കൊണ്ടാണ്. ഒരു രണ്ട് അമ്മാവന്മാരെ അവിടെ നിന്ന് എണീച്ചു പോയാൽ നിർത്തട അത് ഇവിടെ എന്ന് പറഞ്ഞാൽ അതവിടെ സ്റ്റോപ്പാവും, പിന്നെ അവിടെ നടക്കൂല. പക്ഷെ ആർക്കും പറയാനുള്ള ഞെട്ടലില്ല, എല്ലാവരും ഇത് കണ്ടിരിക്കാൻ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എത്ര എത്ര വിവാഹങ്ങളാണ് തലാക്കായി പോകുന്നത്, കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ എത്ര വിവാഹങ്ങളാണ്, ലക്ഷക്കണക്കിന് രൂപക്ക് വീട്ടുകാരുണ്ടാക്കി വെച്ച കാര്യങ്ങൾ ഉള്ള റൂം നശിപ്പിക്കുക. ചില ആളുകൾ സുബ്ഹാനല്ലാഹ് ഫിത്രത്ത് നശിച്ചു പോയ വൃത്തികെട്ട മനസ്സുള്ള ആളുകൾ വിവാഹം കഴിക്കുന്ന ദിവസം തന്നെ പുതിയ ആപ്പിള പുതിയ എണ്ണിനെ കൊണ്ട് ബാക്കിയുള്ള കൂട്ടുകാരുടെ മുന്നിൽ ഡാൻസ് ചെയ്യിപ്പിക്കുക, പാട്ട് പാടിപ്പിക്കുക. ഇവനൊക്കെ എന്തിനാണ് കല്യാണം കഴിച്ചത്, അവൻ എങ്ങനെയാണ് ഒരാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ പറ്റുക. അന്ന് തന്നെ പെണ്ണിനെ അവിടുന്ന് കൊണ്ടുവരണം. ഇത്തരം വൃത്തികേടുകൾ തോന്നിവാസങ്ങൾ ചെയ്യുന്ന ആളുകൾ അവർ വിവാഹം കഴിക്കാൻ അർഹതയായിട്ടില്ല. അപ്പോൾ സ്ത്രീകൾ അവനവന്റെ ഭാര്യമാർ പെങ്ങന്മാർ അവരെ ഈ രൂപത്തിൽ വൃത്തികേടുകൾക്ക് വിട്ടുകൊടുക്കുക എന്നത് വിവാഹം നശിച്ചു പോകാനുള്ള കാരണങ്ങളിൽ പെട്ടതാണ്. നോക്കൂ, നിങ്ങൾ തലാഖ് ഇത്രയധികം വർദ്ധിക്കുന്നതിന് പിന്നിലുള്ള കാരണങ്ങളിലൊന്ന് നിക്കാഹ് നടക്കുന്ന സന്ദർഭങ്ങളിൽ നടമാടുന്ന ഇത്തരം വൃത്തികേടുകളാണ്. പല വിവാഹങ്ങളും മുന്നോട്ട് പോകുന്നേയില്ല. അതിന്റെ കാരണങ്ങളിൽ ഒന്ന്, എല്ലായിടത്തും അതാണല്ല, അതിന്റെ കാരണങ്ങളിൽ ഒന്ന് ഈ പറഞ്ഞ തോന്നിവാസങ്ങൾ നിക്കാഹിൽ നടമാടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടത്തെ കുറിച്ച് എന്താ പറഞ്ഞത്, സാധാ ഒരു പേന വാങ്ങിക്കുമ്പോൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ കച്ചവടത്തെ കുറിച്ച് റസൂൽ പറഞ്ഞത് എന്താണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം അൽബയ്യാനി ബിൽ ഖിയാർ മാലം യതഫറഖ, കച്ചവടം നടത്തുന്ന രണ്ടാളുകൾ അവർക്ക് ആ കച്ചവടത്തിൽ നിന്ന് പിന്തിരിയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഏതുവരെ മാലം യതഫറഖ, ആ കച്ചവടത്തിൽ നിന്ന് അവർ ചെയ്ത് രണ്ടുപേരും പിരിഞ്ഞു പോകുന്നത് വരെ. ഞാൻ സാധനം വാങ്ങിച്ചു, വാങ്ങിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ കേൾ, വാങ്ങിച്ചു നോക്കുന്നതിന് മുൻപ് എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, വേണമെങ്കിൽ ഇറങ്ങിപ്പോവാം. എന്നിട്ട് ആ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ فَإِنْ صَدَقَا وَبَيَّنَا بُورِكَ لَهُمَا فِي بَيْعِهِمَا, അവർ സത്യം പറയുകയും അതുപോലെ തന്നെ നന്മ പ്രാവർത്തികമാക്കുകയും ചെയ്താൽ അവർക്ക് അവരുടെ കച്ചവടത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യും. വാങ്ങിച്ചവൻ അവന്റെ ആ സാധനത്തിൽ ബർക്കത്തുണ്ടാവും, വിറ്റവന് അവന് കിട്ടിയ പണത്തിൽ ബർക്കത്തുണ്ടാവും. കച്ചവടത്തിന്റെ കാര്യമാണ്. വഇൻ കതമ വകദബ മുഹിഖത് ബറകത്തു ബൈഇഹിമ, അവർ മൂടിവെക്കുകയും കളവ് പറയുകയും ചെയ്താൽ അവരുടെ കച്ചവടത്തിലെ ബറക്കത്ത് അള്ളാഹു എടുത്തു നീക്കിക്കളയും. വിവാഹം ഒരു നിരക്കൊരു കരാറാണ് അല്ല, അള്ളാഹു സുബ്ഹാനഹു തആല അതിനെ വിശേഷിപ്പിച്ചത് മീസാഖുൻ ഗലീദ്, അങ്ങേയറ്റം ഗൗരവമുള്ള കരാർ എന്നാണ്. അത് നടക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യേണ്ട ഒരു സന്ദർഭത്തിൽ വൃത്തികേടുകൾ തോന്നിവാസങ്ങളാണ് നടമാടുന്നത്. വിവാഹത്തിന്റെ അന്ന് നടക്കാത്ത കാര്യങ്ങളില്ല എന്ന സമൂഹത്തിൽ, അള്ളാഹു മുസ്താൻ. അത് സഹോദരങ്ങളെ പ്രത്യേക കൂടുതലൊന്നും വിശദീകരിച്ച് പറയാതെ തന്നെ എല്ലാവർക്കും അറിയില്ല എന്തൊക്കെ തെറ്റുകളുള്ളത്. അത്തരം വൃത്തികേടുകൾ നമ്മുടെ വിവാഹങ്ങളിൽ നടക്കുന്നത് നമ്മൾ തടുക്കണം. അവനാന്റെ വിവാഹത്തിലെങ്കിലും തടുത്തേക്ക്, കുടുംബത്തിലെ എല്ലാ കാര്യത്തിലും നമുക്ക് ഇടപെടാമല്ല. നമ്മളെ വിവാഹത്തിലെങ്കിലും, നമ്മളെ വീട്ടിലുള്ള നമ്മളെ മോന്റെ വിവാഹം, നമ്മുടെ മകളുടെ വിവാഹം, അത് നടത്തുന്നത് നമ്മളാണ്. അപ്പോൾ പോലും ആളുകൾ ഈ രൂപത്തിൽ പേടിക്കുന്നത് കാണാം. സുബ്ഹാനല്ലാഹ്, ജനങ്ങളുടെ അവസ്ഥ അത്ഭുതാണ്. തിന്മ ചെയ്യാൻ അവർക്ക് ആരും പേടിയില്ല, ഒരാളും പേടിയില്ല. ഈ പറഞ്ഞ തെമ്മാടി കൂട്ടങ്ങൾക്ക് വീട്ടിൽ കയറി സാധനം പൊട്ടിക്കാൻ ഒരാളെ പേടിയില്ല, കസേര അടിച്ചു പൊളിക്കാൻ പേടിയില്ല, വൃത്തികേട് ചെയ്യാൻ പേടിയില്ല. അതിനെതിരെ ഒരു അക്ഷരമുണ്ടാന്ന് അള്ളാഹനെ പേടിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് പേടി. എന്തൊരു കാലഘട്ടമാണ് സുബ്ഹാനല്ലാഹ്. ഇത് തിരിച്ച് അവരാണ് ഇത് പേടിക്കേണ്ടത്. നമ്മുടെ വീടുകളിൽ അല്ലെ, അവനാണ്ട് വീട്ടിൽ കല്യാണം നടത്തുമ്പോൾ ഒരേ ആൾക്കാർ പറയുന്നത് അയാൾ ആപ്പാക്ക് പറ്റൂല, അയാളാമാക്ക് പറ്റൂല, അവർ കല്യാണത്തിന് വരില്ല, അവർ കല്യാണത്തിന് വരില്ല. ആര് കല്യാണത്തിന് വന്നിട്ടില്ലെങ്കിൽ ഈ തോന്നിവാസം വീട്ടിൽ നടത്തരുത്. നമ്മുടെ വിവാഹങ്ങൾ തകരാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഈ പറഞ്ഞ ധിക്കാരങ്ങൾ, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന തോന്നിവാസങ്ങളാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് സഹോദരങ്ങളെ നിക്കാഹിന്റെ റുക്നുകൾ. നിക്കാഹിന്റെ ഷർത്തുകൾ നാല് കാര്യങ്ങളാണ്. ഒന്ന്, തഅയീനുസ് സൗജൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാര്യയും ഭർത്താവുമാകാൻ പോകുന്ന വരനും വധുവും അവരെ രണ്ടുപേരെയും വ്യക്തമായി മനസ്സിലാകുന്ന രൂപത്തിൽ അവരുടെ പേര് വ്യക്തമാക്കണം. വിവാഹം കഴിക്കുമ്പോൾ അവരെ വ്യക്തമാവുന്ന വിശദീകരിക്കാം. രണ്ട്, റിദ സൗജൈൻ, വധുവിനും വരനും ഈ വിവാഹത്തിൽ തൃപ്തി ഉണ്ടായിരിക്കണം. മൂന്ന്, അൽ വലിയു, വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്ന സ്ത്രീയുടെ രക്ഷാധികാരി അയാൾ ഉണ്ടായിരിക്കണം. നാല്, അഷഹാദത്തു, രണ്ട് സാക്ഷികൾ ഉണ്ടായിരിക്കണം. ഇതാണ് വിവാഹം ശരിയാകാനുള്ള നിബന്ധനകൾ. നാല് കാര്യം ഉണ്ടാവും. ഒന്ന്, തഅയീനുസ് സൗജൈൻ, വധുവിനെയും വരനെയും വ്യക്തമാകുന്ന രൂപത്തിൽ പറയണം. പേര് പറയുകയോ അതല്ലെങ്കിൽ അവർ മറ്റുള്ള ആളുകളിൽ നിന്ന് അവരെ വേറിട്ട് നിർത്തുന്ന രൂപത്തിൽ തന്നെ അവരെ പേര് പറയണം. ഉദാഹരണത്തിന്, ഒരാൾക്ക് നാല് പെൺമക്കളുണ്ട്. അയാൾ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ പറയാം, ഞാൻ എൻ്റെ മകളെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ഇതിൽ ഏത് മകളാണ് അറിയില്ല. അപ്പൊ എൻ്റെ മകൾ ഫാത്തിമ എന്നാണ് പേരെങ്കിൽ, എൻ്റെ മകൾ ഫാത്തിമയെ ഞാൻ ഇതാ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു. ഈ പറഞ്ഞ രൂപത്തിൽ വ്യക്തമായി വധുവിൻ്റെയും വരന്റെയും പേര് പറയണം. വേറെ ആരെങ്കിലും വലിയ ഇൻഷാല്ലാ അത് പിന്നീട് വരും. ചുരുക്കത്തിൽ, വധുവിൻ്റെയും വരന്റെയും പേര് വ്യക്തമായി മനസ്സിലാവുന്ന രൂപത്തിൽ തന്നെ പറയണം. അതല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു ചൂണ്ടി പറയണം, ചൂണ്ടണം, ഇന്നയാളെ ഇന്നയാൾക്ക് ഞാൻ വിവാഹം ചെയ്തു കൊടുത്തിരിക്കുന്നു, എന്നിട്ട് അയാൾ ചൂണ്ട. ഇത് വ്യക്തമാകുന്ന രൂപത്തിൽ പറയണം. ഇത് വ്യക്തമാകുന്ന രൂപത്തിൽ പറയണം എന്ന് പറയുന്നത് പണ്ടൊക്കെ വ്യാപകമായിരുന്നു, ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ആളുകൾ പറയും അനിയത്തിനെ കാണിച്ച് ജ്യേഷ്ഠത്തിനെ കല്യാണം കഴിക്കാന്ന് പറയും. അനിയത്തിനെ ഇരിക്കുമ്പോൾ വന്നിട്ട് കണ്ടുണ്ടാവാം. വിവാഹത്തിന്റെ അന്ന് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ പറയും എന്റെ മകളെ ഞാൻ കല്യാണം കഴിച്ചു തന്നിരിക്കുമെന്ന് പറയും. ഉദ്ദേശിക്കുന്ന ആരാണ്? ജ്യേഷ്ഠത്തിനെയാണ്. പക്ഷേ വീട് കൂടുമ്പോൾ സമയത്ത് കാണാൻ വരുന്നത് ജ്യേഷ്ഠത്തെയാണ്. അങ്ങനെ പലപ്പോഴും സംഭവിച്ച ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഈ അവ്യക്തതകൾ ഉണ്ടാകാൻ പാടില്ല. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, നിക്കാഹ് എന്നത് അതിലെ കാര്യങ്ങൾ ഏറ്റവും വ്യക്തമായ രൂപത്തിലാവുക എന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. കാരണം ഇത് ഒരു സ്ത്രീയെ നിനക്ക് അനുവദനീയമാക്കി തരുന്ന കാര്യമാണ്. ഇത് ശറഅ് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അള്ളാഹുവിന്റെ ദീനിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ട് അല്ലെ. ഒരു മനുഷ്യൻ, അയാൾ എന്തെങ്കിലും ഹുഖൂഖുകൾ, എന്തെങ്കിലും അവകാശങ്ങളോ മറ്റോ തടുത്തു വെക്കുകയോ എന്തെങ്കിലും ചെയ്താൽ അയാൾക്കെതിരെ സാക്ഷി പറയാൻ എത്ര ആൾ മതി? രണ്ടാൾ മതി. എന്നാൽ വ്യഭിചാരം സ്ഥിരപ്പെടണമെങ്കിലോ നാല് സാക്ഷി വേണം, രണ്ടുപേര് പോരാ. കാരണം ഇത്തരം വിഷയങ്ങളിൽ ശരീഅത്ത് കൂടുതൽ ശക്തമായ നിയമങ്ങൾ വെച്ചതായി കാണാം. വിവാഹത്തിന്റെ കാര്യത്തിൽ ഇത് പറയുന്ന സമയത്ത് ഉച്ചരിക്കുന്നത് ഈ പറഞ്ഞ പെൺകുട്ടിയുടെ പേര് അതല്ലെങ്കിൽ ഈ പറഞ്ഞ വരന്റെ പേര് വ്യക്തമാവുന്ന രൂപത്തിൽ പറയണം. രണ്ടാമത്തെ കാര്യം റിദ സൗജൈൻ, രണ്ടാമത്തെ ഷർത്ത് നിബന്ധന അതാണ്, റിദ സൗജൈൻ, വരനും വധുവിനും ഈ വിവാഹത്തിൽ തൃപ്തി ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞതിൽ രണ്ടുപേർക്കും തൃപ്തിയില്ലെങ്കിൽ, അതല്ലെങ്കിൽ അതിലേതെങ്കിലും ഒരാൾക്ക് തൃപ്തിയില്ലെങ്കിൽ ആ വിവാഹം മിക്ക സന്ദർഭങ്ങളിലും ശരിയാവുക തന്നെയില്ല. വരന് തൃപ്തി ഉണ്ടായിരിക്കണം വിവാഹത്തിൽ, വധുവിനും ഈ വിവാഹത്തിൽ തൃപ്തി ഉണ്ടായിരിക്കണം. ഇത് വിവാഹം ശരിയാകാനുള്ള നിബന്ധനകൾപ്പെട്ടതാണ്. കാരണം എന്താണ്? വിവാഹം കഴിക്കുന്നത് ഈ രണ്ടുപേരുമാണ്, വധുവും വരനുമാണ്. അവർക്ക് തൃപ്തിയില്ലാതെ നമ്മൾ നിർബന്ധിച്ച് കെട്ടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഗുണത്തെക്കാൾ ഏറെ ഉപദ്രവമാണ് ഉണ്ടാവും. അതുകൊണ്ട് വരനും വധുവിനും ഇതിൽ തൃപ്തി ഉണ്ടാകണം എന്നത് നിബന്ധനയാണ്, ഷർത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഹൻസ ബിൻത് ഖിദാമൽ അൻസാരിയ, അവർ പറയുന്നു അവരെ അവരുടെ പിതാവ്, അവർ വിധവയായിരിക്കെ അവരുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം അവരുടെ പിതാവ് അവരുടെ തൃപ്തിയില്ലാതെ അവരെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് പരാതി പറഞ്ഞു. ഫറദ്ദ നികാഹഹു, റസൂലുള്ള ആ നികാഹ് അത് ബാത്തിലാക്കി, അത് ദുർബലമാക്കി കളഞ്ഞു. എന്താ കാരണം? ആ പെൺകുട്ടിയുടെ ആ സ്ത്രീയുടെ തൃപ്തിയില്ലാതെയാണ് വിവാഹം നടത്തത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹം പറയുന്നു, അന്ന ജാരിയതൻ ബിക്റൻ അതത് നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു കന്യകയായ പെൺകുട്ടി റസൂലുള്ളയുടെ അരികിൽ വന്നു. നേരത്തെ പറഞ്ഞു വിധവയുടെ കാര്യമാണെങ്കിൽ, ഇപ്പൊ പറയുന്നത് കന്യകയായ പെൺകുട്ടി, വിവാഹം കഴിക്കാത്ത പെൺകുട്ടി റസൂലുള്ളയുടെ അരികിൽ വന്നു. അവൾ പറഞ്ഞു, അന്ന അബാഹ സവ്വജഹ വഹിയ കാരിഹ, അവൾക്ക് താല്പര്യമില്ലാത്ത വിവാഹം അവളുടെ പിതാവ് നടത്തിയിരിക്കുന്നു എന്ന് റസൂലുള്ളയോട് അവൾ വന്നു പറഞ്ഞു. ഫഖയ്യറഹ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവൾക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. നീ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ കല്യാണം അതുപോലെ തന്നെ നടക്കട്ടെ, അത് തുടർന്നു പോകാം, നീ ഉദ്ദേശിക്കുന്നെങ്കിൽ വിവാഹം ഞാൻ ദുർബലപ്പെടുത്തി തരാം. റസൂൽ ഖാദിയാണ്, റസൂൽ അവിടുത്തെ ഹാക്കിമാണ്, വിധികർത്താവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, വധുവിന്റെ തൃപ്തി വരന്റെ തൃപ്തി നന്നായി ശ്രദ്ധിക്കണം. പുരുഷന്മാരെ ഒരിക്കലും, ആൺകുട്ടികളാണെങ്കിൽ അവരെ അവർക്കിഷ്ടമില്ലാത്ത വിവാഹത്തിന് നിർബന്ധിക്കുക എന്ന് തീരെ പാടില്ല, ഒരിക്കലും പറ്റില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിവാഹം കഴിക്കാൻ വലിയിന്റെ ആവശ്യമില്ല, രക്ഷാധികാരിയുടെ ആവശ്യമില്ല, അവർക്ക് സ്വയം തന്നെ വിവാഹം കഴിക്കാവുന്നതാണ്. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതായി കാണാം, ഒരു പിതാവിന് തന്റെ മകനോട് നീ ഇന്ന ഇന്ന ഭക്ഷണം തന്നെ ഇഷ്ടപ്പെടാൻ പാടുള്ളൂ എന്ന് പറയാൻ പാടില്ല എന്നതുപോലെ ഇന്ന പെണ്ണിനെ നീ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്നും പറയാൻ പാടില്ല. നീ ചപ്പാത്തി തന്നെ തിന്നണം, നീ അതിന് ഇന്ന കറി തന്നെ ഉപയോഗിക്കണം എന്ന് പറയാൻ പറ്റില്ല, ഓരോരുത്തരും ഇഷ്ടമാണ്. അതുപോലെ മകനോട് നീ ഇന്ന പെണ്ണിനെ തന്നെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്ന് നിർബന്ധിക്കാൻ പിതാക്കൾക്ക്, പിതാക്കന്മാർക്ക് അവകാശമല്ല. എന്നാൽ സഹോദരങ്ങളെ, ഈ പറഞ്ഞതിന്റെ അർത്ഥം മക്കൾ, ആൺകുട്ടികൾ മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങളെ അവഗണിച്ച് കളയണമെന്നല്ല, മറിച്ച് മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കാം, അവരെ തൃപ്തിപ്പെടുത്തുന്നതിൽ വലിയ നന്മയുണ്ട്. അവരുടെ തൃപ്തിയോടുകൂടി വിവാഹം കഴിക്കുന്നത് മുന്നോട്ടുള്ള കുടുംബജീവിതത്തിൽ വളരെ എളുപ്പം നൽകുന്ന കാര്യമാണ്. അവരായിട്ട് തെറ്റി പ്രശ്നമായി വിവാഹം കഴിക്കുന്നത്, കാരണം കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കുടുംബജീവിതത്തിൽ ഈ പറഞ്ഞ കുടുംബക്കാരൊക്കെ നമുക്ക് ആവശ്യം വരും, വാപ്പാനാവശ്യം വരും, ഉമ്മാനാവശ്യം വരും, കുടുംബക്കാരാവശ്യം വരും. അപ്പോൾ അവരുടെ തൃപ്തിയോടുകൂടി വിവാഹം കഴിക്കാൻ സാധിക്കുമെങ്കിൽ അൽഹംദുലില്ലാ, അതാണ് നല്ലത്, അതാണ് ഏറ്റവും യോജിച്ചത്. എന്നാൽ ആ പറഞ്ഞതിന്റെ അർത്ഥം പിതാവ് ഒരിക്കലും മകനെ നിർബന്ധിക്കാൻ പാടില്ല. ഇതേ കാര്യം തന്നെയാണ് പെൺകുട്ടികളുടെ കാര്യത്തിലും ഉള്ളത്. പെൺകുട്ടികളുടെ കാര്യത്തിൽ അവൾക്ക് യോജിച്ച വരൻ അവളെ ആലോചിച്ചു വന്നാൽ ശരഇയായ പ്രത്യേകിച്ചൊരു കാരണമില്ലാതെ അവളെ ആ വിവാഹത്തിൽ നിന്ന് തടയാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വലിയ ഒരാൾ പറയുന്നത് നന്നായി ശ്രദ്ധിക്കണം. ഒരു പെൺകുട്ടി അവൾക്കിഷ്ടപ്പെട്ട ഒരാൾ വിവാഹം കഴിക്കുന്നത് തടയാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അവൾ പറയാൻ എനിക്ക് കോളേജിൽ ഒരു ചെക്കൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ആന്നെ കെട്ടിക്കോ എന്ന് പറയാൻ പാടില്ല എന്നല്ല, മറിച്ച് അവൾക്ക് അനുയോജ്യനായ ശരഇയായി പ്രത്യേകിച്ചൊരു പ്രശ്നവും കാണാൻ കഴിയാത്ത ഒരാൾ അവൾക്ക് വിവാഹാലോചനയുമായി വന്നു, അതിലവൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ പ്രത്യേകിച്ചൊരു ശരഇയായ മതപരമായ ഒരു കാരണമില്ലാതെ അവളെ ആ വിവാഹത്തിൽ നിന്ന് തടുത്തു വെക്കാനോ മറ്റാരെയെങ്കിലും, അവൾക്ക് ഇഷ്ടമില്ലാത്ത മറ്റാരെയെങ്കിലും വിവാഹം കഴിക്കാൻ നിർബന്ധിക്കാനോ പാടില്ല. ഇത് നന്നായി ശ്രദ്ധിക്കണം. അതല്ലാതെ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇന്ന് കോളേജുകളിലും മറ്റും നടക്കുന്ന പ്രേമബന്ധങ്ങൾ കാണുന്ന ഉടനെ വിവാഹം നടത്തി കൊടുക്കണം എന്നല്ല, മറിച്ച് ഒരു പെൺകുട്ടി അവൾക്ക് കുഫ് ആയ, അവൾക്ക് യോജിക്കുന്ന ഒരു വരൻ വന്ന് ചില ആളുകൾ, ചില ഭർത്താക്കന്മാർ, ചില പിതാക്കന്മാർ അനാവശ്യമായ കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ വിവാഹം നടത്തി കൊടുക്കില്ല. ചിലപ്പോൾ പറയും ഇയാൾക്ക് പൈസ അല്ല, അതല്ലെങ്കിൽ പിന്നെ അവൾ കുറച്ചു കാലം കൂടി ഇവിടെ നിൽക്കട്ടെ, വീട്ടിൽ ആവശ്യമുണ്ട്. ഇങ്ങനെ ശരഇയായ അനാവശ്യമായ കാരണങ്ങളാൽ പെൺകുട്ടിയെ തടുത്തു വെക്കാൻ പാടില്ല, അവളുടെ വിവാഹം തടഞ്ഞു വെക്കാൻ അനുവാദമില്ല. ഇൻഷാ അള്ളാ ഇനി വിശദീകരിക്കുന്നതാണ്. അങ്ങനെ യോജ്യമായ വിവാഹങ്ങളിൽ നിന്നെല്ലാം ഒരു പെൺകുട്ടിയെ ഒരാൾ തടുത്തു വച്ചാൽ അയാളുടെ വിലായത്ത് അതോടുകൂടി അവസാനിക്കും. വാപ്പ മകളെ ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നില്ല. അനുയോജ്യമായ വിവാഹാലോചനകൾ ഒരൊക്കെ ഇയാൾ തടുക്കുകയാണ്, ഒക്കെ ഇയാൾ ഒഴിവാക്കുകയാണ്. അങ്ങനെ വാപ്പ പെൺകുട്ടിയുടെ വിവാഹം പരിപൂർണമായി തടസ്സപ്പെടുത്തിയാൽ വാപ്പയുടെ താഴെ അടുത്ത വിലായത്തുള്ള ആളുകൾ ആളാരാണോ, അടുത്ത രക്ഷാധികാരമാർക്കാണോ, അവർക്ക് എന്ത് ചെയ്യാം, ഈ പെൺകുട്ടി വിവാഹം കഴിപ്പിച്ചു കൊടുക്കാം. അത് ഇൻഷാല്ലാ പിന്നീട് അതിന്റെ വിധികൾ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നോക്കൂ നിങ്ങൾ അവിടുന്ന് എത്രമാത്രം സ്ത്രീകളുടെ ഇഷ്ടം പരിഗണിച്ചിരുന്നു എന്നത് ഹദീസിൽ നിന്ന് വ്യക്തമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്കാൾ മാന്യനായ, അവിടുത്തേക്കാൾ ഒരാൾ ആഗ്രഹിക്കുന്ന, ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന മറ്റാരാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്റെ ഖുറൈശികളിൽപ്പെട്ട ഷൗദ എന്നു പേരുള്ള ഉമ്മുഹാന റളിയല്ലാഹു അൻഹ അവരെ വിവാഹം ആലോചിച്ചു. ഒരു വിധവയാണ്, അവർക്ക് കുട്ടികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ആലോചിച്ചു, ഈ സ്ത്രീയെ വിവാഹം ആലോചിച്ചു. വഖാനത്ത് മുസ്ബിയതൻ, അവർക്ക് ധാരാളം കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് ആ സമയത്ത് 5 കുട്ടികളുണ്ട്. അവരുടെ ഭർത്താവാകട്ടെ മരണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, വല്ലാഹി യാ നബി അല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, അള്ളാഹു തന്നെ സത്യം, മാ യംനഉനി മിൻക അല്ലാ തകൂന അഹബ്ബൽ ബറിയതി ഇലൈ, ദുനിയാവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ താങ്കളായി മാറുന്നതിൽ നിന്ന് എന്നെ തടസ്സപ്പെടുത്തുന്ന ഒരേ ഒരു കാര്യം എന്റെ ഈ കുട്ടികളാണ്. എനിക്ക് 5-6 കുട്ടികളുണ്ട്, ചില വിവാഹത്തിൽ 6 കുട്ടികളാണ്. അതുകൊണ്ട് റസൂലെ, അവരെ നോക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളെ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. നിങ്ങളെ ഞാൻ നോക്കിയാലാകട്ടെ, എനിക്ക് കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലെ, അങ്ങാണ് എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള ആള്, പക്ഷേ അങ്ങേ വിവാഹം കഴിക്കുന്നതിൽ നിന്ന് എന്നെ തടസ്സപ്പെടുത്തുന്ന എന്റെ, എനിക്ക് ഇത്രയും മക്കളുണ്ട്, ഈ കുട്ടികളെ നോക്കാൻ ഞാൻ അവരെ ശ്രദ്ധിച്ചാൽ നിങ്ങളെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അങ്ങേ ഞാൻ ശ്രദ്ധിച്ചാലാകട്ടെ, ഈ കുട്ടികളെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വീണ്ടും ചോദിച്ചു, അതല്ലാതെ മറ്റൊരു കാര്യവും എന്നെ വിവാഹം കഴിക്കുന്നതിൽ നിനക്ക് തടസ്സമായില്ല? അവർ പറഞ്ഞു, ഇല്ല, എനിക്ക് തടസ്സമായില്ല. വേറെ ചില റിവായത്തുകളിൽ കാണാം, അവർക്ക് കുറച്ച് പ്രായമുണ്ടായിരുന്നു, റസൂലുള്ളയേക്കാൾ പ്രായമുണ്ടായി, നല്ല വയസ്സുണ്ടായിരുന്നു. ഉമ്മുഹാന റളിയല്ലാഹു തആല അൻഹ അബൂതാലിബിന്റെ മകളാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യർഹമുക്കില്ലാ, അല്ലാഹു നിനക്ക് കാരുണ്യം ചൊരിയട്ടെ, ഇന്ന ഖൈറ നിസാഇൻ റകിബ്ന അജാസൽ ഇബ്ലി സാലിഹു നിസാഇ ഖുറൈഷ്, ഖുറൈഷികളുടെ സ്ത്രീകളാണ് അറബികളുടെ സ്ത്രീകളിൽ ഏറ്റവും നല്ല സ്ത്രീകൾ. എന്താ അവർ ഏറ്റവും നല്ല സ്ത്രീകളാവാനുള്ള കാരണം? രണ്ട് പ്രത്യേകതകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞത്. ഒരു സ്ത്രീ ഏറ്റവും നല്ല സ്ത്രീ ആവാൻ രണ്ടു വഴിയാണ്. അവർ പറഞ്ഞു, അവിടുന്ന് പറഞ്ഞു, അഹ്നാഹു അലാ വലദിൻ ഫീ സിഗർ, കുട്ടികളോട് അവരുടെ ചെറിയ പ്രായത്തിൽ ഏറ്റവും അനുകമ്പ കാണിക്കുന്നവർ അവരാണ്. വറആഹു അലാ ബഅലിൻ ബിദാതി യദ്, അതുപോലെ തന്നെ അവരുടെ ഭർത്താവിനോട് ഏറ്റവും പരിഗണനയും ശ്രദ്ധയും കൊടുക്കുന്നവരും അവരാണ്. നമുക്കൊരു സ്ത്രീയെ ഏറ്റവും നല്ല സ്ത്രീയാണ് എന്ന് പറയാൻ നിമിഷം രണ്ട് കാര്യങ്ങൾ എടുത്തത്. ഒന്ന്, ചെറിയ കുട്ടികൾ അവരോട് അനുകമ്പ കാണിക്കുക, സ്നേഹം കാണിക്കുക, അവരെ ഏറ്റവും അനുകമ്പയോടുകൂടി വളർത്തിക്കൊണ്ടുവരാൻ. ഇത് ഉമ്മമാര് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുട്ടികളെ വളർത്തുന്നതിൽ പിന്നെ ഉമ്മയിൽ നിന്നാണ് മിക്ക സന്ദർഭത്തിലും മക്കൾ കാരുണ്യവും അനുകമ്പയും അതുപോലുള്ള മിക്ക സ്വഭാവങ്ങളും കുട്ടികൾ പഠിക്കുക ഉമ്മയിൽ നിന്നാണ്, ആപ്പയിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ. അത് അവരിൽ നിന്ന് പഠിക്കണമെങ്കിൽ അവർ ഈ പറഞ്ഞ സ്നേഹം, അനുകമ്പ കുട്ടികളോട് കാണിക്കണം. വറആഹു അലാ ബഅലിൻ ബിദാതിയത്, അതുപോലെ തന്നെ തന്റെ ഭർത്താവിനെ പരിചരിക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധയുള്ളവരും ഈ പറഞ്ഞ സ്ത്രീകളാണ്. രണ്ട് കാര്യമാണ്, ഭർത്താവിനെ പരിചരിക്കുന്നതിലുള്ള ശ്രദ്ധ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ കുറിച്ച് പറയപ്പെട്ടതുപോലെ
അവർ ഉമറിന്റെ താല്പര്യങ്ങളെ കുറിച്ച് ചോദിച്ചറിയുമായിരുന്നു.
എന്നാ
അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് എന്താണ് എന്ന് ചോദിച്ചറിയുമായിരുന്നു. എന്നാ
അതേപോലെ കുട്ടികൾ അവരെ പരിചരിക്കുന്നതിലുള്ള ശ്രദ്ധ,
ഇത് രണ്ടും ഒരു സ്ത്രീയെ ഏറ്റവും നല്ലവളാക്കി മാറ്റുന്ന രണ്ട് വിശേഷണങ്ങളാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വന്നത് ഈ വിവാഹത്തിൽ നിന്ന് റസൂലുള്ള പിന്മാറി. എന്താണ് കാരണം? ആ സ്ത്രീ അവർ ആ വിവാഹത്തിന് വിസമ്മതം പ്രകടിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പരിഗണിക്കുകയാണ്. റസൂലുള്ളയേക്കാൾ നല്ല വരൻ വേറെ ഏതാണുള്ളത്? പക്ഷേ ഒരു സ്ത്രീയുടെ സമ്മതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പരിഗണിക്കുകയാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടികൾ, പെൺകുട്ടികൾ കീഴിലുള്ള രക്ഷിതാക്കൾ, പിതാക്കന്മാർ, ആങ്ങളമാർ, അവരിത് നന്നായി ശ്രദ്ധിക്കണം. എൻ്റെ കീഴിലുള്ള പെൺകുട്ടിക്ക് അവൾക്ക് ഈ വിവാഹത്തിൽ താല്പര്യമുണ്ടോ എന്ന കാര്യം ചോദിച്ചറിയണം. നമ്മൾ കഴിഞ്ഞ തവണ ഹദീസിൽ വന്നതുപോലെ തുസ്തഅമറു അൽ ബിക്റു വസയ്യിബ്, പെൺകുട്ടികൾ അവരോട് അനുവാദം ചോദിക്കുക എന്നത് നിർബന്ധമാണ്. കന്യകകളാണ് എങ്കിൽ അവർ നിശബ്ദത പാലിച്ചാൽ, മൗനം പാലിച്ചാൽ അവരുടെ സമ്മതമാണ് അത് എന്ന് പരിഗണിക്കാം. വിധവകളാണ് എങ്കിൽ അവർ വ്യക്തമായി അവരുടെ വാക്കുകൊണ്ട് തന്നെ പറയണം, എനിക്ക് വിവാഹത്തിന് സമ്മതമുണ്ട് എന്ന് പറയണം. ഇത് അവരോട് അനുമതി ചോദിക്കുകയും അവരുടെ അനുമതിയോടുകൂടി മാത്രം വിവാഹം നടത്താൻ പാടുള്ളൂ. അനുമതിയില്ലാതെ വിവാഹം നടത്തിയാൽ, അവൾക്ക് താല്പര്യമില്ല എന്ന് അവൾ പറഞ്ഞാൽ, ആ വിവാഹം ഫസ്ഖ് ചെയ്യാൻ, അത് ദുർബലമാക്കാൻ ഖാദിക്ക് അധികാരമുണ്ടായിരിക്കും. ഖാദിക്കാണ് അധികാരമുള്ളത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഖാദിക്കാണ് ഇതിന് അധികാരമുള്ളത്. അതല്ലാതെ ഒരു പെണ്ണ് വന്നിട്ട് ഞാനത് വസ്ഖ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങാൻ പറ്റില്ല. ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ട് ഇതിൽ പിന്നീട് വരും. ഞാൻ പറഞ്ഞു വന്നത്, സഹോദരങ്ങളെ, ഈ പറഞ്ഞ കാര്യം നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. പെൺകുട്ടിയുടെ ഇഷ്ടപ്രകാരം, ആൺകുട്ടിയുടെ ഇഷ്ടപ്രകാരമായിരിക്കണം വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൽ നിന്ന് വന്ന ചില റിവായത്തുകൾ, കാരണം ഹദീസിന്റെ സനദുകളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ, ഇബ്നു അബ്ബാസിന്റെ അരികിൽ ഒരിക്കൽ ഒരാൾ വന്നു. അയാൾ പറഞ്ഞു, എന്റെ കീഴിൽ ഒരു പെൺകുട്ടിയുണ്ട്, അവൾക്ക് ദരിദ്രനായ ഒരാളുടെ വിവാഹാലോചന വന്നിട്ടുണ്ട്, പണമുള്ള മറ്റൊരാളുടെ വിവാഹാലോചനയും വന്നിട്ടുണ്ട്. അവൾക്ക് ഇഷ്ടം പാവപ്പെട്ടയാളെയാണ്, ദരിദ്രനായി പറഞ്ഞയാളെയാണ്. ഞങ്ങൾക്ക് താല്പര്യമുള്ളത് ഈ പൈസക്കാരനെയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അദ്ദേഹം പറഞ്ഞു കൊടുക്കാൻ, അവിടുന്ന് പറഞ്ഞു, ലം യുറാ ലിൽ മുതഹബ്ബൈനി ഖൈറൻ മിനൽ നികാഹ്, പരസ്പരം സ്നേഹിക്കുന്ന രണ്ടുപേർക്ക് നികാഹിനേക്കാൾ നല്ല മറ്റൊരു കാര്യം വേറെയില്ല. ശറഈയായി അനുവദിക്കപ്പെട്ട രൂപത്തിലാണ് എങ്കിൽ,
പരസ്പരം ഇഷ്ടപ്പെട്ട ആളുകളാണ് എങ്കിൽ, അവർക്ക് ശറഈയായി മറ്റ് കുഴപ്പങ്ങളില്ല എങ്കിൽ, വൃത്തികേടുകളില്ലാത്തവരാണ് എങ്കിൽ, വിവാഹം നടത്തി കൊടുക്കുന്നതിൽ യാതൊരു മടിയും നമ്മൾ വിചാരിക്കേണ്ടതില്ല. പൊതുവെ അതായിരിക്കും ഇൻഷാ അള്ളാഹ് അവരുടെ ഭാവി ജീവിതത്തിന് പലപ്പോഴും നന്നാവുക. എന്നാൽ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം പെൺകുട്ടികൾ അന്യ പുരുഷന്മാരെ സ്നേഹിക്കുക, പ്രേമിക്കുക, അല്ലെങ്കിൽ പുരുഷന്മാർ ആൺകുട്ടികൾ പെൺകുട്ടികളെ പ്രേമിക്കുക, ഇതിനൊന്നും ഈ പറഞ്ഞതിൽ അനുവാദമുണ്ട് എന്നല്ല ഈ പറയുന്നത്. ഇതൊന്നും പാടില്ലാത്ത കാര്യമാണ്. അത് പലതവണ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. വിവാഹത്തിന് മുൻപുള്ള പ്രേമബന്ധങ്ങൾ, പ്രണയമെന്ന് പറയുന്ന കാര്യം ഇസ്ലാം ശക്തമായി വിലക്കിയ ഗുരുതരമായ തെറ്റുകളിൽപ്പെട്ടതാണ്. അത്തരം പ്രണയബന്ധങ്ങൾ ഉള്ള പെൺകുട്ടികളാകട്ടെ, പുരുഷന്മാരാകട്ടെ, അവരെ വിവാഹം കഴിക്കുന്നത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. ഖുർആൻ അല്ലാഹു തആല പറഞ്ഞു, വല മുത്തഖിദാത്തി അഖ്ദാൻ, നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത് ഒരിക്കലും ബോയ് ഫ്രണ്ട്സിനെയോ ഗേൾ ഫ്രണ്ട്സിനെയോ സ്വീകരിച്ച ആളുകളെ ആകരുത്. ഖുർആൻ പറഞ്ഞ കാര്യം, വല മുത്തഖിദാത്തി അഖ്ദാൻ, അഖ്ദാൻ എന്ന് പറയുന്നത് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടാണ് കാലത്ത്, അതായത് ആൺ സുഹൃത്തുക്കൾ, പെൺ സുഹൃത്തുക്കൾ. അങ്ങനെയുള്ളവരെ സ്വീകരിച്ച ആണാവട്ടെ പെണ്ണാവട്ടെ അവർ വിവാഹം കഴിക്കരുത് എന്നത് അറിയപ്പെട്ട നിയമങ്ങളിൽപ്പെട്ടതാണ്. മൂന്നാമത്തെ ഷർത്ത് സഹോദരങ്ങളെ, വലിയാണ്. വിവാഹത്തിന് വലിയ ഉണ്ടായിരിക്കണം. ഒരു സ്ത്രീ അവൾക്ക് സ്വയം തന്നെ അവളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ അനുവാദമില്ല, ഒരു ഘട്ടത്തിലും അനുവാദമില്ല. ഒരു സ്ത്രീക്ക് അവളെ തന്നെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ ഒരു അനുവാദമില്ല.
ഒരു ഘട്ടത്തിലും അതിന് അനുവാദമില്ല. അതല്ലെങ്കിൽ അവൾക്ക് തന്റെ കീഴിലുള്ള മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ വലിയായി നിൽക്കാൻ അനുവാദമില്ല. തന്റെ സഹോദരി വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ അനുവാദമില്ല. സ്ത്രീകൾക്ക് വിവാഹത്തിന് അഖ്ദിന് മുൻപിൽ വന്നിരുന്ന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാനുള്ള അനുവാദം ഇസ്ലാമിലില്ല. അത് പുരുഷനെയാണ് ഇസ്ലാം ഏൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ആരെങ്കിലും ഒരു സ്ത്രീ അവനവനെ തന്നെ ഒരാൾക്ക് വിവാഹം കഴിപ്പിച്ചു, ഇന്ന് മിക്കവാറും നടക്കുന്ന പ്രേമ വിവാഹങ്ങൾ ഈ രൂപത്തിലാണ്. അവൾ തന്നെ ചെല്ലുന്നു, അവൾ തന്നെ ഭർത്താവിനെ കണ്ടെത്തുന്നു, അവൾ തന്നെ കല്യാണം കഴിക്കുന്നു. ഈ നിക്കാഹ് ബാത്തിലാണ്, ഒരർത്ഥമല്ല നിക്കാഹ്, നിലനിൽപ്പില്ല. ഇസ്ലാമിൽ യാതൊരു പരിഗണനയും ഇല്ലാത്ത നിക്കാഹാണ്. അതല്ലെങ്കിൽ ഉമ്മമാർ ചിലപ്പോൾ, വലൈക്കും സലാം, ഉമ്മമാർ ചിലപ്പോൾ പിന്നെ തലാഖ് നടന്നാൽ ഭർത്താവുമായി തലാഖായിട്ടുണ്ട്, പിന്നെ അതിലുണ്ടായ മകൾ ഉമ്മയുടെ കീഴിലാണ്, ഉമ്മയുടെ ഒപ്പമാണ് ജീവിക്കുന്നത്. ഇപ്പൊ ഭർത്താവ് ജീവിച്ചിരിക്കെ ഉമ്മ തലാഖ് ചൊല്ലിയതുകൊണ്ട് ഭർത്താവിനോട് അനുമതി ചോദിക്കാൻ മടിയാണ്. അതുകൊണ്ട് അവൾ അവരെന്നെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കും. പാടില്ല, ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട കാര്യമല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായിരിക്കും. ഒരു സ്ത്രീ അവൾ തലാഖ് ചൊല്ലിയിരിക്കും, അവളെ ഭർത്താവ് തലാഖ് ചൊല്ലിയിട്ടുണ്ട്. ആ ബന്ധത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടായിട്ടുണ്ട്, പെൺകുട്ടി ഉമ്മാന്റെ ഒപ്പമാണ് ജീവിക്കുന്നത്. അവൾക്ക് കല്യാണ പ്രായം എത്തിക്കഴിഞ്ഞാൽ ഉമ്മ ഭർത്താവിനെ വിളിക്കാതെ കല്യാണം നടത്തി കൊടുക്ക, ഇത് പാടില്ല. നിക്കാഹ് നടത്താൻ അനുയോജ്യനായ വലിയ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അവരെ കൊണ്ട് തന്നെയാണ് വിവാഹം നടത്തിപ്പിക്കുന്നത്, നിർബന്ധമാണ്. അത് ഇല്ലാതെയുള്ള വിവാഹം ബാത്തിലാണ്. നമ്മളത് മുൻപ് വിശദീകരിച്ചിട്ടുണ്ട്, സ്വലം ഹദീസിൽ വന്നിട്ടുണ്ട്. ലാ നിക്കാഹ ഇല്ലാ ബിവലിയിൻ, വലിയില്ലാതെ, രക്ഷാധികാരി ഇല്ലാതെ നിക്കാഹ ഇല്ല തന്നെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ അവൾക്ക് സ്വയം നിക്കാഹ് നടത്തി കൊടുക്കാൻ പാടില്ല, അവൾ മറ്റുള്ളവരെ നിക്കാഹ് നടത്തി കൊടുക്കാൻ പാടില്ല. ഇനി അവൾ പറയുകയാണ് എന്റെ വലിയ ആയിട്ട് ഞാനൊരാളെ നിശ്ചയിക്കാൻ, അവൾ പറയാണ് എന്റെ ജ്യേഷ്ഠൻ എന്റെ വലിയ ആയിക്കോട്ടെ, വാപ്പ അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്, അവൾ പറയാണ് എന്റെ ജ്യേഷ്ഠനാവട്ടെ എന്റെ വലി, അയാൾ എന്റെ വിവാഹം നടത്തി തരട്ടെ എന്ന് പറഞ്ഞാൽ നടക്കോ? സാധിക്കോ? ഇല്ല. ഈ പറഞ്ഞതൊന്നും അനുവദിക്കപ്പെടുന്ന രൂപമല്ല. ശരി സഹോദരങ്ങളെ, ആരാണ് സ്ത്രീയുടെ രക്ഷാധികാരിയാവുക? ഇത് പല ആളുകളും പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. രക്ഷാധികാരം, ഒരു സ്ത്രീയുടെ രക്ഷാധികാരം, അതിന്റെ തർത്തീബ് പണ്ഡിതന്മാർ എട്ടായി വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ, സ്ത്രീയുടെ മുകളിൽ, പെൺകുട്ടിയുടെ മുകളിൽ രക്ഷാധികാരം ഏറ്റവും കൂടുതലുള്ളത് പിതാവിനാണ്, വാപ്പാക്കാണ്. ഒന്നാമത്തെയാൾ വാപ്പയാണ്, അൽ അബ്. വാപ്പ എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ഇസ്ലാമിക നിയമങ്ങളിൽ ചിലതിൽ ഉണ്ടാകുന്ന അജ്ഞത വളരെ അപകടമുണ്ടാക്കാറുണ്ട്. വാപ്പ എന്ന് പറഞ്ഞാൽ അവളുടെ രക്തത്തിലുള്ള പിതാവിനെയാണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ കാണാം ഉമ്മ അവർ വിധവയായിട്ടുണ്ടായിരിക്കും, വാപ്പ മരിച്ചു പോയതാണ്, ഉമ്മാനെ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചു, വിളിക്കുന്നത് വാപ്പാന്നിരിക്കും, പക്ഷെ അവർ വാപ്പയല്ല. അവർക്ക് വലിയ നടത്തി, അവർക്ക് വലിയാകാനോ വിവാഹം നടത്തി കൊടുക്കാനോ ഉള്ള അനുവാദമില്ല. ഉമ്മാന്റെ ഭർത്താവ്, ഉമ്മാന്റെ ഭർത്താവാണ്, എന്നാൽ വാപ്പയല്ല. എങ്ങനെ സംഭവിക്കാം? ഉമ്മ കല്യാണം കഴിച്ചിട്ടുണ്ട്, അങ്ങനെ വാപ്പ മരിച്ചു, അല്ലെങ്കിൽ വാപ്പ തലാക്ക് ചൊല്ലി, പിന്നെ ഉമ്മയെ വേറൊരാൾ വിവാഹം കഴിച്ചു. അവരെ ചിലപ്പോൾ കുട്ടികൾ ചെറുപ്പം മുതലേ വിളിക്കേണ്ടാണ് വാപ്പാന്നായിരിക്കും. ചില ആളുകൾ സുബ്ഹാനല്ലാഹ്, ഈ പെൺകുട്ടി ചെറിയ പ്രായത്തിലാണെങ്കിൽ ഇവളുടെ വാപ്പ ആരാണെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങൾ പെട്ടതാണ്. ശുദ്ധ ഇസ്ലാം ശക്തമായി വിലക്കിയ കാര്യമാണ് ഈ ദത്ത് സമ്പ്രദായം. ദത്തെടുത്ത കുട്ടിയെ അയാൾ ആ കുട്ടിയുടെ വാപ്പയിലേക്കല്ലാതെ ചേർത്തി പറയുക എന്നത് പാടില്ല, ഇസ്ലാമിൽ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഉമ്മയുടെ ഭർത്താവ് വലിയല്ല, നേരെയുള്ള വാപ്പ, അവനാന്റെ രക്തത്തിലുള്ള വാപ്പ, പിതാവ്, അവരാണ് വിലായത്തിന് രക്ഷാധികാരത്തിന് അർഹതയുള്ളവരിൽ ഒന്നാമത് നിൽക്കുന്നയാൾ. അതാണ് ഒന്നാമത്തെയാൾ. രണ്ടാമത്തെയാൾ അൽജദ്ദു, വാപ്പയുടെ വാപ്പ, വെള്ളിപ്പ, വാപ്പാന്റെ വാപ്പ, അവരാണ് അൽജദ്ദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അവരൊക്കെയാണ് രണ്ടാമത് അവകാശമുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കണം, വാപ്പ അത് കഴിഞ്ഞാൽ പിന്നെ വെല്ലിപ്പ. വാപ്പ ഉണ്ടായിരിക്കുമ്പോൾ വെല്ലിപ്പാക്ക് പറ്റുമോ? അല്ല, വാപ്പാക്കാണ് ഏറ്റവും അവകാശമുള്ളത്. വാപ്പ ഉണ്ടായിരിക്കേ വെല്ലിപ്പാക്ക് അവകാശമില്ല.
വാപ്പ ഇല്ല, അതല്ലെങ്കിൽ വാപ്പ വലിയ ആവാൻ യോജിച്ച ആളല്ല, മുർത്തദ്ദായി ഇസ്ലാം എന്ന് പുറത്തു അള്ളാഹു ആക്കട്ടെ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ അയാൾ വലിയാകാൻ അർഹനല്ല എന്ന് വന്നാൽ പിന്നെ ആരെയാണ് പരിഗണിക്കേണ്ടത്? അൽജദ്, വല്യപ്പയാണ് പരിഗണിക്കുന്നത്. രണ്ടാമത്തെ ആൾ വല്യപ്പയാണ്. മൂന്നാമത്തെയാൾ എൽ ഇബിൻ, മകനാണ്. ആ സ്ത്രീക്ക് മകനുണ്ട് എങ്കിൽ അവർക്ക് വിവാഹം നടത്തി കൊടുക്കാവുന്നതാണ്. മകനുണ്ട് എങ്കിൽ അവർക്ക് ഉമ്മയുടെ വിവാഹം നടത്തി കൊടുക്കാവുന്നതാണ്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്ന് കാലഘട്ടത്തിൽ ആളുകൾ, പെൺകുട്ടികൾ, സ്ത്രീകൾ ചിലപ്പോൾ 30, 35, 40 വയസ്സിൽ അവരുടെ ഭർത്താവ് മരിച്ചാൽ പിന്നെ അവരുടെ വിവാഹത്തിന്റെ കാര്യം ആരും ശ്രദ്ധിക്കാത്ത വിഷയങ്ങളിൽ ഒന്നാണ്. അത് പരിഗണിക്കേണ്ട വിഷയങ്ങളിൽപ്പെട്ടതാണ്. അവർ അവരുടെ ലജ്ജ കൊണ്ട് ചോദിക്കുന്നില്ല എന്നതുകൊണ്ട് അതിന്റെ അർത്ഥം അവർക്ക് ഒരു ഭർത്താവിന്റെ ആവശ്യമില്ലെന്നല്ല. സ്ത്രീക്ക് ഭർത്താവിന്റെ ആവശ്യം ഉണ്ടായിരിക്കും. വിവാഹം കഴിഞ്ഞാൽ, ഭർത്താവ് മരിച്ചാൽ ചിലപ്പോൾ ശരിയാണ്, 1 വർഷം 2 വർഷമൊക്കെ ചിലപ്പോൾ അവർക്ക് ആത്മാർത്ഥമായി മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ താല്പര്യമുണ്ടാവുകയില്ല. പക്ഷേ കാലം കുറച്ചങ്ങ് നീങ്ങിയാൽ അവർക്കൊരു ഭർത്താവിന്റെ ആവശ്യമുണ്ട് എന്ന് സംശയം ഉണ്ടാവില്ല. മിക്ക സ്ത്രീകൾക്കും അത് ആവശ്യമുണ്ടാവും. അപ്പൊ മക്കളായി നിൽക്കുന്ന ആളുകൾ മാന്യമായ രൂപത്തിൽ അത് ഉമ്മയോട് അന്വേഷിക്കാൻ ശ്രമിക്കണം. അവർക്ക് നേരെ ചോദിക്കാൻ പറ്റിയിട്ടെങ്കിൽ വേറെ ആരെങ്കിലും വഴി ചോദിക്കട്ടെ. ഇത് ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ കാണാം, അസ്സാഇ അലൽ അർമലതി വൽ മിസ്കീനി കൽ മുജാഹിദി ഫീ സബീലില്ലാ ഔൽ ഖായിമി ലൈല വസായിമി നഹാർ. ഒരു വ്യക്തി, അയാൾ വിധവകളുടെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ദരിദ്രരുടെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ അയാളുടെ അവസ്ഥ ഏതുപോലെ? കൽ മുജാഹിദി ഫീ സബീലില്ലാ, അള്ളാഹുന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളെ പോലെ. അവൽ ഖായിമിൽ ലൈൽ വസായിമിൻ നഹാർ, അതല്ലെങ്കിൽ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന, രാവിലെ മുഴുവൻ നോമ്പ് നോൽക്കുന്ന ഒരു മനുഷ്യനെ പോലെയാണ്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്ത്രീകൾ വിധവകളായിട്ടുണ്ട് എങ്കിൽ അവരെ വിവാഹം കഴിപ്പിക്കാൻ ശ്രദ്ധിക്കണം. അത് മക്കൾ അവർക്ക് വിലായത്ത് നിൽക്കാനുള്ള അനുവാദമുണ്ട്. ആൺകുട്ടികൾക്ക് വലിയായി നിൽക്കാനുള്ള അനുവാദമുണ്ട്. നാലാമത്തേത് അൽ അഹു അഷ്ഷഖീഖ്, നേരെയുള്ള സഹോദരൻ. അതായത് വാപ്പയും ഉമ്മയും യോജിക്കുന്ന സഹോദരൻ. അൽ അഹു ഷഖീഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാപ്പയും ഉമ്മയും യോജിക്കുന്ന സഹോദരൻ. അതായത് ആ പെൺകുട്ടിയുടെ വാപ്പ തന്നെയാണ് ഈ സഹോദരന്റെ വാപ്പ, ആ പെൺകുട്ടിയുടെ ഉമ്മ തന്നെയാണ് ഈ സഹോദരന്റെ ഉമ്മ. ഇത് ചിലപ്പോൾ അങ്ങോട്ടും തിരിയാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഉമ്മ വഴിക്ക് സഹോദരനായിരിക്കും, വാപ്പ വഴിക്ക് സഹോദരനാവൂല. ചിലപ്പോൾ വാപ്പ വഴിക്ക് സഹോദരനാവും, ഉമ്മ വഴിക്ക് സഹോദരനാവും. നിങ്ങൾക്കറിയാലോ, അത് പ്രത്യേകം വിശദീകരിക്കേണ്ട കാര്യം. അതാണ് അൽ അഹു ഷഖീഖ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേർക്ക് നേരെയുള്ള ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരൻ. അഞ്ചാമത്തേത് അൽ അഹു ലി അബിൻ, വാപ്പയിലൂടെ സഹോദരനാകുന്ന വ്യക്തി. വാപ്പ വഴിക്ക് സഹോദരനാണ്. വാപ്പ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു, അവരിൽ ഒരു ആൺകുട്ടി ഉണ്ടായി. പിന്നെ വാപ്പ വേറൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു, അവരിൽ ഒരു പെൺകുട്ടി ഉണ്ടായി. ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ആൺകുട്ടി എന്താണ്? വാപ്പയൊത്ത സഹോദരനാണ്. അവർക്ക് വലിയായി നിൽക്കാം. എന്നാൽ ഉമ്മ വഴിക്ക് മാത്രം സഹോദരനാണ് എങ്കിലോ അവർക്ക് വലിയാകാൻ പാടില്ല. ഉമ്മ വഴിക്കുള്ള ബന്ധങ്ങളിൽ വിലായത്ത് സ്ഥിരപ്പെടുകയില്ല. സ്ത്രീകളുടെ രക്ഷാധികാരം ഉമ്മ വഴിക്കുള്ള ബന്ധങ്ങളിൽ സ്ഥിരപ്പെടുകയില്ല. ഇതൊക്കെ ആളുകൾ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ പെട്ടതായതുകൊണ്ടാണ് ഇത് വിശദീകരിക്കുന്നത്. അപ്പൊ സഹോദരങ്ങളെ, ഈ പറഞ്ഞ ആളുകൾ ആണ് വലിയായി വരിക. ആറാമത്തേത് ബനുൽ ഇഖ്വ, ബനു അൽ ഇഖ്വ, ഈ പെൺകുട്ടിയുടെ സഹോദരന്റെ മക്കൾ. ഈ പെൺകുട്ടിയുടെ സഹോദരന്റെ മക്കൾ, അവർക്ക് വലിയാകാൻ അർഹതയുണ്ട്. ഈ പെൺകുട്ടി അവളുടെ നേരെ സഹോദരൻ, ആ സഹോദരന്റെ മക്കൾക്ക്, ആൺമക്കൾക്ക് ഈ പെൺ, ഈ സ്ത്രീയുടെ വലിയാകാവുന്നതാണ്. ഏഴാമത്തേത് അമാമുകൾ, അതായത് അമാം നമ്മുടെ നാട്ടിൽ എന്താ പറയാന്നറിയില്ല, വാപ്പയുടെ സഹോദരൻ. എളാപ്പ എന്നല്ല പറയും, എളാപ്പി മുത്താപ്പ അല്ലേ. അമ്മാവെന്ന് പറയുന്നത് ഉമ്മ വഴിക്ക്,
വാപ്പ വഴിക്ക് പിന്നെ വാപ്പയുടെ സഹോദരൻ, അതായത് മൂത്ത വാപ്പയുടെ ജ്യേഷ്ഠനോ വാപ്പയുടെ അനിയനോ, എളാപ്പ എന്ന് പറയും. ഇനി ഇത് ക്ലാസ് കേൾക്കുന്ന ആളുകൾ ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും പറയാം. അതുകൊണ്ടാണ് വാപ്പയുടെ സഹോദരൻ എന്ന് കൃത്യമായി പറയും. വാപ്പയുടെ സഹോദരന് പിന്നെ വലിയാകാൻ സാധ്യത. ഇതൊക്കെ ഈ തർത്തീബിലാണ്. ആദ്യം പറഞ്ഞ ആളില്ലെങ്കിൽ രണ്ടാമത്തെ ആൾ, രണ്ടാമത്തെ ആളിൽ മൂന്നാമത്തെ ആൾ, മൂന്നാമത്തെ ആളില്ലെങ്കിൽ നാലാമത്തെ ആൾ. ഇതിലേതെങ്കിലും ഒരാൾ എടുത്തിട്ട് വലിയാക്കാൻ പറ്റില്ല. ഇപ്പറഞ്ഞ ആരും ഇല്ലെങ്കിലാണ് അടുത്തയിലേക്ക് ഇങ്ങനെ പോകേണ്ടത്. എട്ടാമത്തേത് ബനുൽ അം, ഈ പറഞ്ഞ എളാപ്പയുടെയോ അതല്ലെങ്കിൽ മുതാപ്പയുടെയോ, അതായത് വാപ്പയുടെ സഹോദരന്റെ മക്കൾ, അവരുടെ മക്കൾക്ക് വിലായത്ത് രക്ഷാധികാരം ഏറ്റെടുക്കാവുന്നതാണ്. ഇതാണ് എട്ട് ആളുകൾ. ഈ പറഞ്ഞതിൽ ഉമ്മയുടെ ബന്ധം അവർക്ക് വിലായത്ത് ഏറ്റെടുക്കാൻ പറ്റില്ല. ഉമ്മയുടെ സഹോദരൻ അല്ലെങ്കിൽ ഉമ്മയുടെ സഹോദരന്റെ മക്കൾ, ഇവർക്ക് വിലായത്ത് ഏറ്റെടുക്കാൻ, ഇവർക്ക് പെൺകുട്ടിയുടെ രക്ഷാധികാരം ഏറ്റെടുക്കാൻ അനുവാദമില്ല. ഇനി ഇവരാരും ഇല്ലാന്ന് വിചാരിക്കും. ചിലപ്പോൾ മുസ്ലിമായ പെൺകുട്ടികളിലും മറ്റൊക്കെ ഇത് കാണാറുണ്ട്. ഒരാളും ഇല്ല വലിയാവാൻ. നിങ്ങൾക്കറിയാം, വലിയ ആകണമെങ്കിൽ അവൾ മുസ്ലിമാവണം. ഒരു പെൺകുട്ടി മുസ്ലിമായി, അല്ലെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ അവരുടെ കുടുംബത്തിൽ എല്ലാവരും മരിച്ചുപോയി, അവർക്ക് കുടുംബം എന്ന് പറയാൻ ആരുമില്ല. ഇത്തരം അവസ്ഥകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതുപോലെ സുൽത്താനു വലിയുമല്ല വലിയല, രക്ഷാധികാരി ഇല്ലാത്തവരുടെ രക്ഷാധികാരി സുൽത്താനാണ്, ഭരണാധികാരി. ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഇസ്ലാമിക ഭരണകൂടത്തിലെ സുൽത്താൻ, വലിയ അമർ, രാജാവ് അതല്ലെങ്കിൽ ഖലീഫ, ഇവരാണ്. അവർ തന്നെ വിവാഹം നടത്തി കൊടുക്കണം നിർബന്ധം പിടിച്ചാൽ വിവാഹം ബുദ്ധിമുട്ടാണ്. അപ്പൊ അവർ ഏൽപ്പിക്കുന്ന ആളുകൾക്കൊക്കെ ഈ പറഞ്ഞ നിയമം ബാധകമാണ്. സുൽത്താൻ അതിനുവേണ്ടി ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഭരണാധികാരി അതിനുവേണ്ടി ചില ഓഫീസുകൾ നിശ്ചയിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ ഓരോ നാട്ടിലെയും കാദിമാരെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇവർക്കൊക്കെ ഈ പറഞ്ഞ പെൺകുട്ടിയുടെ വലിയാകാൻ അനുവാദമുണ്ട്. നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമാണ് കാര്യം. ഈ പറഞ്ഞതൊന്നുമില്ല, ഭരണാധികാരിയില്ല, ഈ പറഞ്ഞ കാദിമാരോ മറ്റോ ചിലപ്പോൾ കണ്ടുകിട്ടാൻ പ്രയാസമാണ്. അത്തരം സന്ദർഭങ്ങളിൽ മുസ്ലിമീങ്ങൾ അവർക്ക് മുഴുവനായി എന്തെങ്കിലും സംഘടനകളോ മറ്റോ ഉണ്ടെങ്കിൽ, അവർക്ക് മുഴുവനായി യോജിച്ചു നിൽക്കുന്ന മുസ്ലിമീങ്ങളുടെ ഒരു നേതൃത്വമോ മറ്റോ ഉണ്ടെങ്കിൽ അവരുടെ കീഴിൽ നടത്താവുന്നതാണ്. അതല്ലെങ്കിൽ ഇതൊന്നും കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ നാട്ടിലുള്ള മസ്ജിദിലെ ഇമാമിനെ അവളുടെ വലിയായി നിശ്ചയിക്കാവുന്നതാണ്. ഇനി അതുമല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, മുസ്ലിമായ പെൺകുട്ടികളാണ് എങ്കിൽ അവളെ ഇസ്ലാമിലേക്ക് എത്തിച്ച ഏതെങ്കിലും പുരുഷനാണ്, പുരുഷൻ വഴിയാണ് അവൾ മുസ്ലിമായിട്ടുള്ളത് എങ്കിൽ അയാൾക്ക് ഇവളുടെ വലിയാവാവുന്നതാണ്. പക്ഷെ അത് അവൾക്ക് തൃപ്തി ഉണ്ടാവണമെന്ന് മാത്രം. അവൾക്ക് തൃപ്തിയുണ്ട് എങ്കിൽ അവളെ ഇസ്ലാമിലേക്ക് എത്തിച്ച പുരുഷൻ ആരാണോ അയാൾക്ക് ഈ പെൺകുട്ടിയുടെ വലിയ ആകാവുന്നതാണ്. ഇതാണ് ആ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ സഹോദരങ്ങളെ, ഞാൻ ഈ പറഞ്ഞ എട്ട് കാര്യങ്ങളിൽ ഇതിലേതെങ്കിലും ഒന്നാമത് പറഞ്ഞ ആളുകൾ ബാക്കിയുണ്ട് എങ്കിൽ തൊട്ടു താഴെയുള്ളവർക്ക് വിവാഹം നടത്തി കൊടുക്കുന്നത് അനുവദനീയമല്ല, അവാ ശരിയാവില്ല, അങ്ങനെ വിവാഹം നടത്തി കൊടുക്കാൻ പാടില്ല. എപ്പോഴല്ലാതെ ഈ പറഞ്ഞ ആള് അനുവാദം കൊടുത്താലല്ലാതെ. ഉദാഹരണത്തിന് വാപ്പ വെള്ളിപ്പാക്ക് പറയും, വെള്ളിപ്പാട് പറയും, നിങ്ങൾ വിവാഹം നടത്തി കൊടുക്കും, ഉപ്പ് വിവാഹം നടത്തി കൊടുത്തോളി എന്ന് പറഞ്ഞ് വാപ്പ ഏൽപ്പിക്കാൻ ആരെ, വെള്ളിപ്പാന്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ എളാപ്പനെ മറ്റാരെങ്കിലും ഏൽപ്പിക്കാൻ. ഇങ്ങനെ ഈ പറഞ്ഞ വിലായത്ത് സ്ഥിരപ്പെടുന്ന ആളുകളോ അല്ലാത്തവരോ ആകാം, ആരും ആവാം. ഇതിന് യോജിച്ച ആളുകളിൽ ആരെയെങ്കിലും വിലായത്ത് ഉള്ള ആളുകൾ ഏൽപ്പിച്ചു കൊടുത്താൽ, രക്ഷാധികാരമുള്ളവർ ഏൽപ്പിച്ചു കൊടുത്താൽ അയാൾക്ക് ഈ വിവാഹം നടത്തി കൊടുക്കാം, അത് അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. ഇനി ഓർമ്മപ്പെടുത്താനുള്ള മറ്റൊരു വിഷയം സഹോദരങ്ങളെ, വിലായത്ത് നിർവഹിക്കുന്ന, വലിയായി നിൽക്കുന്നയാൾ, അയാളിൽ ഉണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, പൊതുവെ നമ്മൾ ഇസ്ലാമിലെ നിയമങ്ങളിൽ പറയാറുള്ളത് പോലെ അയാൾ ബുദ്ധിയുള്ള ആളായിരിക്കണം, ഭ്രാന്തനാകരുത്. ഭ്രാന്തുള്ള ആളാണ്, വാപ്പാക്ക് വല്ല പ്രയാസമുണ്ട്, രോഗമുണ്ട്, അതല്ലെങ്കിൽ വിലായത്ത് ഏറ്റെടുത്ത ആൾക്ക് എന്തെങ്കിലും അസുഖമുണ്ട് എങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള ഈ പറഞ്ഞ ഭ്രാന്ത് ബാധിക്കുന്ന എന്തെങ്കിലും അസുഖമുണ്ട് എങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള ആൾക്കാണ് വിലായത്ത് നീങ്ങിപ്പോവുക. അതുപോലെ തന്നെ അയാൾ ഹൊറായിരിക്കണം, സ്വതന്ത്രനായിരിക്കണം. ഈ കാലഘട്ടത്തിൽ അടിമകളില്ല, അടിമകളുള്ള കാലഘട്ടത്തിൽ ആ നിയമം ബാധകമാണ്. മൂന്ന്, അയാൾ മുസ്ലിമായിരിക്കണം. കാഫിറാകാൻ പാടില്ല. കാഫിർ എന്ന് പറഞ്ഞാൽ അയാൾ അസൽ കാഫിറാകാൻ പാടില്ല, അതായത് ഹിന്ദുവോ നസ്രാനിയോ യഹൂദനോ ഒന്നും ആവരുത്. അതല്ലെങ്കിൽ മുർത്തദ്ദാവാൻ പാടില്ല. അയാൾ ഇസ്ലാമിലായിരുന്നു, പിന്നെ ഇസ്ലാമൊക്കെ ഒഴിവാക്കി വല്ല ചേകന്നൂരിയോ കാദിയാനിയോ ഒക്കെ ആയി. അയാൾക്ക് വിവാഹം നടത്തി കൊടുക്കാനുള്ള അനുവാദം ഇല്ല, അയാൾ വലിയല്ല. അതുപോലെ തന്നെ അസ്ദുഖൂരിയ പുരുഷനായിരിക്കണം, സ്ത്രീകൾക്ക് വലിയാവാൻ അർഹതയില്ല. അതുപോലെ അൽ ബുലൂഗ് പ്രായപൂർത്തിയാകണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മക്കൾക്ക് വിവാഹം നടത്തി കൊടുക്കാൻ, മക്കൾ ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് വിവാഹം നടത്തി കൊടുക്കാൻ പറ്റണം, പ്രായപൂർത്തിയാകണം. പ്രായപൂർത്തിയായ ആളുകൾക്ക് വിവാഹം നടത്തി കൊടുക്കാനുള്ള വിലായത്ത് ഏറ്റെടുക്കാൻ പാടുള്ളൂ. അപ്പൊ കല്യാണം നടത്തി കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ ചെറിയ കുട്ടികളെ വിലായത്തിന് നിർത്തരുത്. 10 വയസ്സുള്ള കുട്ടീനൊന്നും വലിയാക്കി നിർത്താൻ പാടില്ല, അയാൾക്ക് അവന് നിൽക്കാനുള്ള അർഹതയില്ല. ആറാമത്തെ കാര്യം, അതാണ് പ്രധാനപ്പെട്ട ഷർത്തുകളിൽ ഒന്ന്, അർറുഷ്ദു. അയാൾക്ക് കാര്യങ്ങൾ വേർതിരിച്ചറിയാനുള്ള വിവേകമുള്ളവനായിരിക്കണം. ഈ പെൺകുട്ടിയെ അപകടത്തിൽ കൊണ്ടു ചാടിക്കുന്ന രൂപത്തിൽ അശ്രദ്ധ കാണിക്കുന്നവനാകരുത്. ഹറാമും ഹലാലും ശ്രദ്ധിക്കാത്ത, അനുവദനീയമായ ബന്ധമല്ലാത്തതും ശ്രദ്ധിക്കാത്ത, ചിലപ്പോൾ ആ പെൺകുട്ടിയെ അവനവന്റെ നേട്ടത്തിനും ഉപകാരത്തിനും വേണ്ടി ആർക്കു വേണമെങ്കിലും കല്യാണം കഴിപ്പിച്ചു കൊടുത്തേക്കാവുന്ന, അങ്ങനെ തീർത്തും അശ്രദ്ധ കാണിക്കുന്ന, ഇസ്ലാമിന്റെ നിയമങ്ങളോ മറ്റോ തീരെ ശ്രദ്ധിക്കാത്ത ആളുകൾ അവർ വലിയാകാൻ അർഹരല്ല. പല പെൺകുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. ചില വാപ്പാമാർക്ക് കുട്ടികളോട് എന്തോ വെറുപ്പുള്ളത് പോലെയാണ്. എന്നിട്ട് ഈ പെൺകുട്ടിയെ നല്ല ഒരു വിവാഹം നടത്തി കൊടുക്കില്ല, അവളെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് ഇയാൾ എന്ന് വ്യക്തമായാൽ, ഉദാഹരണത്തിന് വാപ്പ അങ്ങനെയാണെന്ന് മനസ്സിലായ വെല്ലിപ്പാക്ക് വിവാഹം നടത്തി കൊടുക്കാം. പക്ഷെ ഇത് വ്യക്തമായി ബോധ്യപ്പെടണം. വ്യക്തമായി ബോധ്യപ്പെടണമെങ്കിൽ ഈ പറഞ്ഞ കാര്യം ഖാദിയുടെ മുന്നിലോ മറ്റോ കൊണ്ടുപോയി വിഷയം അവതരിപ്പിക്കണം. ഇത് സാധാരണ ഓരോ നാട്ടിലുള്ള ആൾക്കാർ, ബ്രോക്കർമാരോ അതല്ലെങ്കിൽ മതവിദ്യാർത്ഥികളോ പ്രസംഗിക്കുന്ന ആൾക്കാരോ ഖത്തീബന്മാരോ തീരുമാനിക്കേണ്ടതല്ല. ഖാദിയുടെ മുന്നിൽ പോയി വിഷയം അവതരിപ്പിച്ച് വ്യക്തമായി കാര്യം അവതരിപ്പിച്ചതിന് ശേഷം തീരുമാനമെടുക്കേണ്ടതാണ്. ഇത് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം ഇനി നിങ്ങളിത് ആരെങ്കിലും ചോദിക്കുമ്പോൾ തന്നെ ഉടനെ വിധി കൊടുക്കാന്നല്ല, കാരണം ഇത് കല്യാണമായതുകൊണ്ട് പൊതുവെ ആളുകൾ ചിലപ്പോൾ കളവുകൾ പറയും. അതുകൊണ്ട് ഓരോന്നും വ്യക്തമായി ബോധ്യപ്പെട്ടതിന് ശേഷമല്ലാതെ തീരുമാനമെടുക്കാൻ അനുവാദമില്ലാത്ത വിഷയമാണിത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഒരു 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 വലി ആയ ഒരു മനുഷ്യൻ, ഒരു പെൺകുട്ടിയുടെ രക്ഷാധികാരിയായ ഒരാൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെൺകുട്ടിയെ അദൽ ചെയ്യുന്നു. അദൽ എന്നാണ് അറബിയിൽ പറയുക, ഖുർആനിൽ അത് വന്നിട്ടുണ്ട്. ഫല തഅദുലൂഹുന്ന, നിങ്ങൾ നിങ്ങളുടെ കീഴിലുള്ള പെൺമക്കളെ വിവാഹം കഴിപ്പിക്കാതെ ബുദ്ധിമുട്ടിക്കരുത്. പ്രായമായാലും പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാതിരിക്കുക. അങ്ങനെ ഒരു വാപ്പുണ്ട് നീ ആയിരിക്കാം എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയാളുടെ വിലായത്ത് അവസാനിക്കും. അയാളെ തൊട്ട് അയാളുടെ ആളാരാണോ അയാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. വെള്ളിപ്പുണ്ടെങ്കിൽ വെള്ളിപ്പാക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അതിന് താഴെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാം. അതോടൊപ്പം ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ പറഞ്ഞ എണ്ണത്തിൽ 8 ആളുകളെ ഞാൻ പറഞ്ഞു. ഇതിലേതെങ്കിലും ഘട്ടത്തിൽ ഒരേ ഒന്നിലധികം ആളുകളുണ്ട്. ഉദാഹരണത്തിന് ഒരു പെൺകുട്ടിക്ക് ഒരു സ്ത്രീയുടെ സഹോദരങ്ങളായി 4 ആൾക്കാരുണ്ട്. അപ്പൊ ആർക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ അർഹതയുള്ളത്? ഏറ്റവും നല്ലത് അതിലെ 3 ആൾക്കാണ്. 4 പേർക്കും അനുവാദമുണ്ട്. 4 പേരിൽ ആർക്ക് വേണമെങ്കിലും വിവാഹം കഴിപ്പിച്ചു കൊടുക്കും. ഇൻഷാഅല്ലാഹ് നിസ്കാരത്തിന് ശേഷം കുറച്ച് കാര്യങ്ങൾ കൂടി വിശദീകരിക്കാം. വഹദ അല്ലാഹു തആല അഅലമു ബിസ്സവാബി. സ്വല്ലല്ലാഹു വസല്ലം വബറക നബി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.